ദൈവ വചനവുമായി ഇവിടെ നിൽക്കുവാൻ സർവകൃപാലുവായ ദൈവം എനിക്ക് അവസരം നൽകിയത് കൊണ്ട് ഞാൻ തിരുനാമത്തെ സ്തുതിക്കുന്നു. വന്നുകൂടിയിരിക്കുന്ന എല്ലാ ദൈവജനങ്ങൾക്കും അടുത്തും അകലെയും തിരുവചനം ശ്രദ്ധിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും ശിഷ്യ കർത്താവിന്റെ വയലിൽ അധ്വാനിക്കുന്ന ബഹുമാനരായ എല്ലാ ദൈവദാസന്മാർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. പാസ്റ്റർ സി കെ ഡാനിയൽ എന്നെ ദൈവവചനം പഠിപ്പിച്ച അധ്യാപകനാണ്. സുദീർഘ വർഷങ്ങൾക്ക് മുമ്പ് 7 മൈലുകൾ നടന്ന് കുന്നത്തൂർ പ്രദേശത്ത് ആദ്യമായി സുവിശേഷ ഘോഷം നടത്തുമ്പോൾ ആദ്യമായി വിശ്വാസത്തിലേക്ക് വന്നത് എന്റെ വാത്സല്യ മാതാവായിരുന്നു. ആ കുടുംബത്തിൽ സുദീർഘ വർഷങ്ങൾ ആരാധന ആരംഭിക്കാൻ ഇടയായി. അങ്ങനെ ഞങ്ങളുടെ സ്ഥലത്ത് കർത്താവിന്റെ വേല പെന്തക്കോസ്തിന്റെ ദൂത് ആദ്യമായി കേൾപ്പിച്ച ദൈവവചനം എന്ന നിലയിലും എന്നെ ദൈവത്തിന് അഭ്യസിപ്പിച്ച കർത്തൃദാസ് എന്ന നിലയിലും അദ്ദേഹത്തോട് കുടുംബത്തോട് എനിക്ക് വളരെ ബഹുമാനമുണ്ട്, നന്ദിയുണ്ട്. അദ്ദേഹം തിരുസന്നിധിയിൽ ഇന്ന് വിശ്രമിക്കുന്നുവെങ്കിലും അദ്ദേഹത്തിന് ദൈവം നൽകിയ ദർശനം ഏറ്റെടുക്കുവാൻ പിൻതലമുറയിൽ നീ ഒരിക്കതിനാൽ നല്ല വേല ദൈവിക പ്രകാരം തുടങ്ങിയെങ്കിൽ അതിനെ പൂർത്തീകരിപ്പാൻ നമ്മുടെ ദൈവം ശക്തനാണ്. സ്തോത്രം. 8 വയസ്സുള്ള ഒരു ബാലകനായിരിക്കുമ്പോൾ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിപ്പാൻ ഒരു ഭാഗ്യം ദൈവം എനിക്ക് നൽകി. സുവിശേഷത്തിന്റെ രണാങ്കണത്തിൽ അധ്വാനിക്കുക എന്നുള്ളത് വളരെ ചെറിയ പ്രായം മുതൽ എന്നിൽ അനുകുലിച്ച ആശയമായിരുന്നു. 14-ാമത്തെ വയസ്സിൽ സുവിശേഷ വേലയ്ക്കായി പൂർണ്ണമായി വേർതിരിഞ്ഞു. ചുരുങ്ങിയ കാലത്തിനുള്ളിൽ വടക്കേ ഇന്ത്യയുടെ വയലുകളിലേക്ക് പുറപ്പെട്ടു. വടക്കേ ഇന്ത്യയുടെ വയലുകളിൽ ചെറിയവരോടും വലിയവരോടും നാനാ ജാതി മതസ്ഥരോടും ഭാഷക്കാരോടും വംശക്കാരോടും ദൈവവചനം അറിയിപ്പാൻ ദൈവം അവസരം നൽകിക്കൊണ്ടിരിക്കുന്നു. ഡൽഹി സംസ്ഥാനത്ത് താമസിച്ച് അവിടെയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു. അവിടെയും ഒരു ചെറിയ ബൈബിൾ സ്കൂൾ ആരംഭിക്കുവാൻ വിദ്യാർത്ഥികളെ അഭ്യസിപ്പിച്ച് പല സ്ഥലങ്ങളിലേക്ക് അയക്കുവാൻ ദൈവം കൃപ ചെയ്തിട്ടുണ്ട്. വാമൊഴിയായി മാത്രമല്ല വരമൊഴിയായും ദൈവവചനം അനേകരുടെ ഹൃദയങ്ങളിൽ പതിപ്പിക്കുവാനുള്ള അന്തർദാഹം ദൈവാത്മാവ് തന്നതിനെ തുടർന്ന് ഏതാനും ചില ഗ്രന്ഥങ്ങൾ രചിച്ചു. 25-ൽ പരം ഗ്രന്ഥങ്ങൾ പ്രകാശനം ചെയ്യുവാൻ കർത്താവി കരങ്ങളെ ബലപ്പെടുത്തി. 119-ാം സങ്കീർത്തനത്തെ എല്ലാ വാക്യങ്ങളെയും സന്ദേശങ്ങളാക്കി മാറ്റിയ തിരുവചന പ്രസംഗങ്ങൾ എന്ന ഒരു പുസ്തകം 1-ഉം 2-ഉം വോളിയംസായി തയ്യാറായിട്ടുണ്ട്. ലൂക്കോസ് 15-ാം അധ്യായത്തിലെ 3 ഉപമകൾ, കാണാതെ പോയ ആട്, നഷ്ടപ്പെട്ട മകൻ, കാണാതെ പോയ ദ്രഹ്മ, അതിന്റെ 3ന്റെയും വിശദീകരണം നൽകിയിട്ടുള്ള യേശു ഉപമകളും എന്നുള്ള ഒരു പുസ്തകവും, പിന്നെ കർത്താവിന്റെ വേലക്കാരെ ഉദ്ദേശിച്ച് എഴുതിയിട്ടുള്ള തേജസ്സേറിയ ശുശ്രൂഷയുടെ അധികം തേജസ്സുള്ള ആത്മാവിന്റെ ശുശ്രൂഷ എന്ന ഗ്രന്ഥത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ പതിപ്പും നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. തിരുവചനം കേൾക്കുമ്പോൾ ഓർക്കണമെന്ന് ആഗ്രഹിക്കുന്ന നല്ല ആളുകൾ കുറിപ്പെഴുതി വെക്കും. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അത് പറന്നുപോകും. ഇല്ല, എഴുതിയില്ലെങ്കിൽ മറന്നുപോകും. മറന്നും പറന്നും പോകാതിരിക്കാൻ ഒരു വഴി അച്ചടിച്ച പ്രഭാഷണ ഗ്രന്ഥങ്ങളാണ്. വായനാശീലം സ്വതസിദ്ധമായിട്ടുള്ള പ്രിയപ്പെട്ടവരെ കണ്ടാൽ അറിയാം. അങ്ങനെയെങ്കിൽ ആഴമായി ഹൃദയത്തിൽ അത് ക്രിയ ചെയ്യുവാൻ സർവശക്തൻ ഏവരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഈ ദിവസങ്ങളിൽ കർത്താവ് തന്റെ അഭിഷിക്തരായ ദാസന്മാരെ കൊണ്ട് തന്റെ വചനം ജനത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നു. ഒന്നുപോലും നഷ്ടമാകാതെ 30, 60, 100 മേനിയായ ഫലം കായ്പാൻ സർവശക്തൻ സംഗതിയാകട്ടെ. ഇന്ന് രാത്രിയിൽ നമ്മുടെ വിചിന്തനത്തിന് അടിസ്ഥാനമായി സദൃശ്യ വാക്യങ്ങൾ 15-ാം അധ്യായം 24-ാമത്തെ വാക്യം വായിക്കാം.
ബുദ്ധിമാന്റെ ജീവിതയാത്ര മേലോട്ടാകുന്നു, കീഴെയുള്ള പാതാളത്തെ അവൻ ഒഴിഞ്ഞു പോകും.
എല്ലാവരും ചേർന്ന് ആ വാക്യം ഒന്ന് പറയണം. ബുദ്ധിമാന്റെ ജീവയാത്ര മേലോട്ടാകുന്നു, കീഴെയുള്ള പാതാളത്തെ അവരൊഴിഞ്ഞു പോകും. എല്ലാ കണ്ണുകളും ദിവസം അടക്കം, എല്ലാ തലകളും ദിവസം അടക്കം, എല്ലാവരും അല്പസമയം സ്തോത്രം ചെയ്യാം. കരുണാസമ്പന്നനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഇന്ന് രാത്രിയിൽ അവിടുത്തെ തിരുസാന്നിധ്യം ഞങ്ങളുടെ നടുവിലുള്ളതിനാൽ ഞങ്ങൾ നിന്നെ സ്മരിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും കണ്ണ് നിന്നെ നോക്കി കാത്തിരിക്കുന്നു. സകല ജഡത്തിനും ആഹാരം കൊടുക്കുന്ന ദൈവമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള സ്വർഗീയ ഭോജനം നൽകി ആത്മാവിനാൽ ഞങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടുവാൻ കൃപ ചെയ്യണമേ. നിന്റെ ജനത്തോട് നീ സംസാരിക്കണമേ, സ്വർഗം ഞങ്ങൾക്ക് മീതെ തുറന്നിരിക്കണമേ, മഹത്വം തിരുമേനി എടുക്കണമേ. മശിഹായുടെ നിസ്തുല്യ നാമത്തിൽ വിനയമായിട്ട് അപേക്ഷിക്കുന്നു, കേൾക്കണമേ. ദാവീദിന്റെ മകനായ സലോമോൻ രചിച്ചിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ ഏറ്റവും ഒന്നാമത്തേത്, ഏറ്റവും നീണ്ടതുമായ പുസ്തകമാണ് സദൃശവാക്യങ്ങൾ. പ്രായപരിധി എന്നേ, പദവി പരിധി എന്നേ, എല്ലായിടത്തുമുള്ള എല്ലാവർക്കും എല്ലാ കാലത്തും പ്രയോജനം ചെയ്യുന്ന പ്രബോധനങ്ങൾ ഈ പുസ്തകത്തിൽ കാണുവാൻ കഴിയും. മറ്റൊരു സവിശേഷത, സൽപ്രബോധനങ്ങൾ നൽകുമ്പോൾ തന്നെ വിവൽ പ്രബോധനങ്ങളും കൂടെ കോർത്തിണക്കി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഈ ഗ്രന്ഥത്തിന്റെ രചനാ സംവിധാനം. എന്ന് പറഞ്ഞാൽ നന്നാകാനുള്ള വഴി പറയുമ്പോൾ നശിക്കാനുള്ള വഴിയും അവിടെ തന്നെ കാണും, നാശത്തിലേക്കുള്ള വഴിയെ കുറിച്ച് പറയുമ്പോൾ നന്നാകാനുള്ള വഴിയും അതവിടെ തന്നെ കാണും. ഇങ്ങനെ അനുഗ്രഹീതമായ ഈ ഗ്രന്ഥം ഒരു ദിവസം ഒരു അധ്യായം വെച്ച് പാരായണം ചെയ്യുന്നു എങ്കിൽ ഒരു മാസത്തിന്റെ 31 ദിവസങ്ങളിലും വായിക്കത്തക്കതുപോലെ കൃത്യമായി 31 അധ്യായങ്ങളാണ് ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത്. ആകയാൽ നാം ദൈവത്തിന് സ്തോത്രം ചെയ്യണം. പ്രതിദിനം അത് വായിച്ച് പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവന്നാൽ നീയും തലമുറയും അനുഗ്രഹിക്കപ്പെടും. ഇതിലെ ഏറ്റവും മനോഹരമായ ഒരു വാക്യമാണ് ഇന്ന് രാത്രിയിൽ നമ്മുടെ വിചിന്തനത്തിന് വിഷയമാകുന്നത്. 15:24 ബുദ്ധിമാനായി ജീവിക്കുമോ അവന്റെ ജീവയാത്രം മേലോട്ടായിരിക്കും, അല്ലായെങ്കിൽ അവൻ കീഴെയുള്ള പാതാളത്തിലേക്ക് പോകും. ബുദ്ധി, അറിവ് സമ്പാദിക്കുക, ജ്ഞാനം സമ്പാദിക്കുക എന്നുള്ള സവിശേഷത ദൈവസൃഷ്ടിയുടെ മകുടമായ മനുഷ്യന് മാത്രമേ ഉള്ളൂ എന്ന് അറിയണം. നാൽക്കാലി മൃഗങ്ങളും ഇടജാതികളും പറവജാതികളും എല്ലാം അല്പം ആഹാരം കൊണ്ടും വെള്ളം കൊണ്ടും ഉറക്കം കൊണ്ടും വിശ്രമം കൊണ്ടും തൃപ്തരാകും. പക്ഷേ മനുഷ്യ ഭൗതിക വസ്തുക്കളെ കൊണ്ട് തൃപ്തിപ്പെടുവാൻ കഴിയാത്ത ഒരു ശൂന്യത ദൈവത്തിന്റെ അകത്ത് തന്നിട്ടുണ്ട്. ദിനം പ്രതി വളരുവാനുള്ള ആഗ്രഹം, അവന്റെ മസ്തിഷ്കം വികസിക്കുന്നു. നവീന കാരണ കാര്യങ്ങൾ ആവിഷ്കരിക്കുക, ബുദ്ധിയോടെ ജീവിക്കുക. ആയതിനു വേണ്ടി മനുഷ്യൻ അനുദിനം പുരോഗതിയുടെ പാതയിലാണ്. സംവത്സരങ്ങൾക്ക് മുൻപുണ്ടാക്കിയിട്ടുള്ള കൂടുകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കൂടുണ്ടാക്കാൻ ഒരു പക്ഷിയും ആഗ്രഹിക്കുന്നില്ല. വസ്ത്രം ധരിച്ചു നടക്കണമെന്ന് മറ്റൊരു ജന്തുവിനും താല്പര്യമില്ല. ആഹാരം പാചകം ചെയ്ത് കഴിക്കണമെന്ന് വേറൊരു ജീവിക്കും താല്പര്യമില്ല. പക്ഷേ മനുഷ്യൻ അങ്ങനെയല്ല. ശിലായുഗത്തിൽ നിന്നും അവൻ കുതിച്ചുയർന്ന് ഇരുമ്പിന്റെ യുഗം, പിച്ചളയുടെ യുഗം, പിന്നെ പ്ലാസ്റ്റിക്കിന്റെ യുഗം, ഇലക്ട്രിസിറ്റിയുടെ യുഗം, കമ്പ്യൂട്ടർ യുഗം, സ്പേസ് യുഗം, ഇങ്ങനെ ഉയർന്നുയർന്നുയർന്ന് അവനിങ്ങനെ പുരോഗതിയുടെ പാതയിലാണ്. ചെറിയ പ്രായത്തിൽ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കിടക്കാൻ അമ്മമാരും അമ്മാമ്മമാരും കൊച്ചിനെ കയ്യിൽ താരാട്ട് പാടി ഉറക്കുമ്പോൾ പറയും, മോനെ മോനെ കരയാതിരിയട, അമ്പിളിയമ്മാവനെ പിടിച്ചു തരാം. ആരും ഓർത്തില്ല അന്ന് അവിടെ വരെ പോകുമെന്ന്. എന്നാൽ ഇന്ന് ബഹിരാകാശ യാത്രയ്ക്ക് വേണ്ടി വലിയ പ്രയാസമില്ലാത്തതുപോലെ ജനങ്ങൾ ഇങ്ങനെ ഉയരുകയാണ്. ഇതര ഗ്രഹങ്ങളിൽ പോയി പാർക്കത്തക്കതുപോലെ മനുഷ്യന്റെ മസ്തിഷ്കം വളർന്നു കഴിഞ്ഞു. ചെറിയ കരങ്ങളിൽ ഒതുങ്ങിയ ഒരു ചെറിയ മൊബൈൽ ഫോൺ കൊണ്ട് അതിനായിരക്കണക്കിന് മൈലുകൾ ദൂരെയിരിക്കുന്ന വ്യക്തികളെ സ്പർശിക്കുവാൻ, അവരുമായി സംസാരിക്കുവാൻ കഴിയുന്നു. അറിയാമോ, വഴി അറിയാൻ വയ്യാങ്കിൽ സംസാരിക്കുന്ന കാറുകൾ ഇവിടെയായി കഴിഞ്ഞു. എവിടെ തുടങ്ങുന്നു, എങ്ങോട്ട് പോകണമെന്നൊന്ന് ഫീഡ് ചെയ്താൽ മതി, നേരെ പോയിക്കൊള്ളൂ. ആ കാർ പറയുകയാണ്, നേരെ പോയിക്കൊള്ളൂ, 200 മീറ്റർ മുന്നോട്ട് പോകുമ്പോൾ വലത്തോട്ട് തിരിഞ്ഞുകൊള്ളണം, അങ്ങനെ തിരിഞ്ഞു ഇനി നേരെ ഇടത്തോട്ട് തിരിഞ്ഞുകൊള്ളൂ. ഈ വിധത്തിൽ അനുസരണക്കേട് കാണിച്ചാൽ കുറച്ചു നേരം ആ മെഷീൻ മിണ്ടാതിരിക്കും. മര്യാദയ്ക്ക് പറഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, എന്താ മിണ്ടാതിരിക്കുന്നത്? നമ്മൾ പൊരുത്തക്കേട് കാണിച്ചത് കൊണ്ടാ. അങ്ങനെയെങ്കിൽ പിന്നെ തിരിച്ചു വരാനുള്ള വഴി പറയും. ഇതൊക്കെ മാനുഷിക മസ്തിഷ്കത്തിന്റെ വികസനമാണെങ്കിൽ അപ്പോസ്തലനായ പൗലോസ് രണ്ട് വിധത്തിലുള്ള ജ്ഞാനത്തെ കുറിച്ച് പറയുന്നു. ഒന്ന്, ഈ ലോകത്തിലെ പ്രഭുക്കന്മാരുടെ ജ്ഞാനം, മറ്റേത് സ്വർഗീയ ജ്ഞാനം. ഈ ലോകത്തിന്റെ ജ്ഞാനം ഇതര ഗ്രഹങ്ങൾ വരെ നിന്നെ ഉയർത്തുമെങ്കിൽ സ്വർഗീയ ജ്ഞാനം 3 സ്വർഗം വരെ നിന്നെ ഉയർത്തുന്നതായ നിന്റെ മസ്തിഷ്കം എന്ന് വികസിക്കട്ടെ. ലോകത്തിൽ ജ്ഞാന സമ്പാദനം നല്ലത് തന്നെ, മസ്തിഷ്കം വികസിക്കട്ടെ, അറിവ് വർദ്ധിക്കട്ടെ, ബുദ്ധി വളരട്ടെ, അതിൽ നാം എതിരല്ല. എന്നാൽ ഈ ലോകത്തിന്റെ ജ്ഞാനത്തെ മാത്രം കണ്ടു നീ ഒതുങ്ങിയാൽ പോരാ, നിന്റെ അന്തരാത്മാവിനെ അനശ്വരതയുടെ തീരത്തെത്തിക്കുന്ന സ്വർഗാതി സ്വർഗത്തിലേക്ക് നിന്നെ ഉയർത്തുന്ന ബുദ്ധിമാന്റെ ജീവയാത്ര മേലോട്ടാകുന്നു. ദൈവം അംഗീകരിച്ച ദൈവിക ജ്ഞാനം പ്രാപിക്കുവാൻ ഈ ദിവസങ്ങളിൽ യോഗങ്ങൾ ഉതകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം ഉണ്ടാകട്ടെ. അതെങ്ങനെ പടിപടിയായി ഉയരുവാൻ കഴിയും? മനുഷ്യർ ഉയരാതെണ്ണം. അവനെ പിറകോട്ട് പിടിക്കുന്ന വലിക്കുന്ന പാപത്തിന്റെ ശക്തിയുണ്ട്. ആ ശക്തിയിൽ നിന്നും നിനക്കൊരു വിജയം നേടിയെങ്കിലേ നിനക്ക് ഉയരുവാൻ കഴിയുള്ളൂ. മനസ്സിലായോ? ബുദ്ധിമാനി, നിന്റെ ജീവയാത്ര മേലോട്ടാകുന്നു. ആ മേലോട്ടുള്ള യാത്രയുടെ ഒന്നാമത്തെ പടി 40-ാം സങ്കീർത്തനം തുറക്കൂ. 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കൂ. 40-ാം സങ്കീർത്തനത്തിന്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ.
ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തിരുന്നു, അവൻ എങ്കിലേക്ക്
ചാഞ്ഞു എന്റെ നിലവിളി കേട്ടു.
നാശകരമായ കുഴിയിൽ നിന്ന്,
നാശകരമായ കുഴിയിൽ നിന്ന്,
കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കൈ.
ആമേൻ. നാശകരമായ കുഴിയിൽ നിന്നും, കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. അതാണ് ഒന്നാമത്തെ ഉയർച്ച എന്ന് പറയുന്നത്. കയറ്റി. അടുത്ത വാചകം.
എന്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി,
കാലുകളെ ഒരു പാറമേൽ നിർത്തി,
എന്റെ ഗമനത്തെ സ്ഥിരമാക്കി,
എന്റെ ഗമനത്തെ സ്ഥിരമാക്കി.
അവൻ എന്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു.
ആമേൻ. അവൻ എന്റെ വായിൽ പുതിയോ ഒരു പാട്ട് തന്നു.
നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ,
നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ.
പലരും അത് കണ്ടു ഭയപ്പെട്ടു.
യഹോവയായ ദൈവത്തിന്റെ സന്നിധിയിൽ ദിവ്യ ജ്ഞാനത്തിൽ ആത്മീയ ഉന്നതി പ്രാപിക്കാതെ വണ്ണം മനുഷ്യനെ താഴ്ത്തുന്ന ഒരു ചള്ളക്കുഴിയുണ്ട്. നാശകരമായ കുഴിയിൽ കുഴഞ്ഞ ചേറും. അതെന്താണ്? നിന്നെ നശിപ്പിക്കുന്ന അന്ധകാരത്തിന്റെ അധിപതിയായ പിശാല് നിന്നിലേക്ക് കുത്തിവച്ച പാപത്തിന്റെ പ്രകൃതിയാണ്. ദൈവത്തിന് സ്തോത്രം. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് വന്നു. എല്ലാവരും പാപം ചെയ്തു. ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. ഉയരണം ഉയരണമെന്ന് ആഗ്രഹിച്ചാലും ഈ ചേറ്റുകുഴിയിൽ താഴ്ന്ന മനുഷ്യ, നിനക്കൊരു ഉദ്ധാരണത്തിന്റെ ആവശ്യമുണ്ട്. അതെങ്ങനെ? പാപത്തിന് പരിഹാരം വന്നെങ്കിലേ നിനക്ക് ഉയരുവാൻ കഴിയുകയുള്ളൂ. നീ ഒരു രോഗിയായി ഒരു ആശുപത്രിയിൽ ചെന്നാൽ ആ ഡോക്ടറിനടുത്തോട് ചെല്ലുകയാണ്, ഞാൻ രോഗിയാണ് ഡോക്ടർ എന്ന് പറഞ്ഞാൽ മരുന്ന് കുടിച്ചിട്ട് പോയിക്കൊള്ളൂ എന്ന് ഏതെങ്കിലും ഡോക്ടർ പറയുമോ? പറഞ്ഞാൽ ആ ഡോക്ടറെ ആദ്യം അഡ്മിറ്റ് ചെയ്യണം. കാരണം എന്നെ രോഗിയാണ് വന്നത്, ഡോക്ടറുടെ അടുക്കലാണ് വന്നത്, ആശുപത്രിയിലാണ് വന്നത്. പക്ഷേ രോഗ കാരണം മനസ്സിലാക്കാൻ ചില ചോദ്യങ്ങൾ ചോദിക്കും. എന്ന് തുടങ്ങി, എപ്പോൾ തുടങ്ങി, വായൊന്ന് തുറന്ന്, നാക്കൊന്ന് നീട്ടിയേ, പല്ലൊന്ന് കാണിച്ചേ, പിന്നെ ഒന്ന് ശ്വാസം പിടിച്ചേ, പല ചോദ്യങ്ങൾ ചോദിക്കുന്നു. എന്നിട്ടും തൃപ്തിയായില്ലെങ്കിൽ ഉപകരണം വെച്ച് പരിശോധിക്കുന്നു. എന്നിട്ടും തൃപ്തിയായില്ലെങ്കിൽ ചോദിക്കുന്നു, നിന്റെ അപ്പന് ഈ അസുഖം ഉണ്ടായിരുന്നു, നിന്റെ അമ്മയ്ക്കത് ഉണ്ടായിരുന്നു, നിന്റെ വീട്ടിൽ ആർക്കെങ്കിലും ഉണ്ടായിരുന്നു. എന്താ ഡോക്ടറെ ഇതിപ്പൊ ചോദിക്കേണ്ട കാര്യം? മരുന്ന് തന്നാൽ പോരെ? പോരാ, രോഗത്തിന്റെ കാരണം മനസ്സിലാക്കിയെങ്കിലേ ചികിത്സ ഫലപ്രദമാകുകയുള്ളൂ. എങ്കിൽ എവിടെ വന്നു ഭാവം? 51-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിൽ ദാവീദ് പറയുന്നു, ഇതാ ഞാൻ അകൃത്യത്തിൽ. എല്ലാവർക്കും അറിയാവുന്ന വാക്യമുണ്ട്, എല്ലാം ഒന്ന് വായിപ്പിക്കരുത് പറയാം. ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി. പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. ഗർഭധാരണത്തിന്റെ പ്രക്രിയ അല്ല പാപം, പ്രത്യുത. നീ എങ്ങനെയാ നിന്നിൽ പാപം ഉണ്ടായത്? നീ ജനിച്ചപ്പോൾ തന്നെ നിന്റെ കൂടെ ജനിച്ചതാണ് ഈ പാപപ്രകൃതി. കടയിൽ പോയി സാധനങ്ങൾ തൂക്കി വാങ്ങിച്ച കൂട്ടത്തിൽ 2 കിലോ പാപം ആരും തൂക്കി വാങ്ങിച്ചതല്ല. പിന്നെ വഴി നടന്ന് പോയ കൂട്ടത്തിൽ കളഞ്ഞു കിട്ടിയ സാധനം വീട്ടിൽ കൊണ്ടു നോക്കിയപ്പോൾ പാപമായി പോയി. ആണോ? അല്ല. പോസ്റ്റ്മാൻ കൊണ്ടുവന്ന് ഡെലിവറി ചെയ്ത രജിസ്ട്രേഡ് ലെറ്റേഴ്സ്, മണി ഓർഡേഴ്സ്, ഓർഡറിന്റെ ലെറ്റേഴ്സ്, ഇതിന്റെ കൂടെ കുറച്ച് പാപം ആരെങ്കിലും അയച്ചു തന്നതാണോ? അല്ല. നിലത്ത് കൃഷി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പൊന്തി വന്നതാണോ? അല്ല. മാനത്തുനിന്ന് ആ മഴ പെയ്തപ്പോൾ ഒരു ഡസൻ പാപം നിന്റെ തലേ വന്ന് വീണതാണോ? അല്ല. ഇത് മാനം പൊട്ടി വീണതല്ല, നിലത്തിൽ നിന്നും ഉയർന്നതല്ല, ദൂരെ നിന്നും അയച്ചു തന്നതല്ല, കടയിൽ പോയി വാങ്ങിച്ചതല്ല. നീ ജനിച്ചപ്പോൾ തന്നെ നിന്റെ കൂടെ പിറന്നതാണ് പാപപ്രകൃതി എന്ന് പറഞ്ഞാൽ, മത്തായി കുട്ടി ജനിച്ചപ്പോൾ കുസൃതി കുട്ടി കൂടെ ജനിച്ചു, ഇരട്ടക്കുട്ടികൾ മറിയക്കുട്ടി പ്ലസ് കുസൃതി കുട്ടി, കണ്ട കുട്ടി എല്ലാവരും താരട്ട് പാടി രജീരോ എന്ന് പാടി ഉമ്മ വെച്ച് വളർത്തിയപ്പോൾ മറ്റേ കുട്ടിയും കൂടെ ഉണ്ടായിരുന്നു. കുസൃതി കുട്ടി കണ്ടിട്ടുണ്ടോ? കണ്ണ് മുഴപ്പിക്കുന്നതും കൊച്ചു കുഞ്ഞുങ്ങൾ തന്നെ ഇങ്ങനെ അതെ തെള്ളുന്നതും കാലിട്ടടിക്കുന്നതും തെള്ളുന്നതും ഒക്കെ എന്ത് വലുതായിക്കോട്ടെ, പിടിച്ചോളാം പൊടിച്ചോളാം പിടിച്ചോളാം പൊടിച്ചോളാം കുഞ്ഞേ, അതിന് ശാഠ്യം, അതിന് ദേഷ്യം, അതിന് മൂഷേട്ടയൊക്കെ വരാൻ കാരണം അല്ല, അതെന്നും കൊണ്ടുവന്നതല്ല. ബൈബിൾ പറയുന്നു, നീ അകൃത്യത്തിൽ ഉരുവായി. മനസ്സിലായോ? പാപത്തിന്റെ ഹീനമായ പ്രകൃതി പരമ്പരാഗതമായി സിരകളിലൂടെ വ്യാപിച്ചു വരികയാണ്. അത് കർമ്മത്തിലേക്ക് വരുന്നു. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. അടുത്തത് എന്നെ പറയുന്നു, എന്റെ പാപം എപ്പോഴും എന്റെ മുൻപിൽ ഇരിക്കുന്നു, നിന്റെ മനസ്സാക്ഷിയെ മലിമസമാക്കുന്നു. 65 സങ്കീർത്തനത്തിന്റെ 3 വാക്യത്തിൽ ദാവീദ് പറയുന്നു, എന്റെ അകൃത്യങ്ങൾ എന്റെ നേരെ അതിബലമായിരിക്കുന്നു. ചെറിയ പാപം വളർന്ന് വളർന്ന് കുഴഞ്ഞ ചേറ്റിൽ കിടന്ന് നിന്നെ ഗ്രസിച്ച് നിന്നെ ഇല്ലായ്മ ചെയ്ത് നിന്റെ ആന്തരിക ജീവനെ നശിപ്പിക്കുന്നതാണെങ്കിൽ അതിന് പരിഹാരം കണ്ടെത്തിയാൽ നീ ഒരു ഭാഗ്യശാലിയായിരിക്കും. പ്രൈസ് ദി ലോർഡ്. പുകവലി ഒരു തമാശനല്ലേ കുട്ടികൾ തുടങ്ങുന്നത്? ആരോ അതെ ഉപേക്ഷിച്ചതാകാം, എവിടെ നിന്നോ കട്ടെടുത്തതാകാം. ചില കുട്ടികൾ ചെറുതായിട്ടൊന്ന് ഉപയോഗിച്ചു നോക്കി, രണ്ടാം അപ്പോഴൊരു തുമ്മലും ചുമയൊക്കെ വന്നു, അതിന്മേൽ വിജയം നേടി. അടുത്ത ദിവസം പകുതി കംപ്ലീറ്റ് ചെയ്തു, 3 ദിവസം 3/4 ആയി, 4 ദിവസം ഒരു സിഗരറ്റ് വലിച്ചപ്പോൾ നല്ല സുഖം. അടുത്ത ദിവസം ആ സിഗരറ്റ് പറയുന്നു, മര്യാദയ്ക്ക് വാടാ എന്നെ കുടിച്ചേച്ച് പോടാ. അങ്ങനെ കുടിച്ച് നീ അതിന് ആസക്തി കൊണ്ട് ചെയിൻ സ്മോക്കറായി തീ കൊണ്ട് ജീവിച്ച് തീയിലേക്ക് നീ പോകാൻ പോകയാണ്. എന്നാൽ ദൈവമക്കളുടെ സന്തോഷം എത്ര വലുതാണ്. മദ്യപാനം എന്ന് പറയുന്നതും ഒരു ദിവസം കൊണ്ടൊന്നും ഉണ്ടാകുന്നതല്ല. അറിയാമോ, മൂക്ക് പത്തി ആരും കാണാതെ പതുക്കെ പതുക്കെ പയ്യെ പയ്യെ ഒന്ന് കുടിച്ചപ്പോൾ ശബ്ദത്തിൽ വന്ന് കാണും, ചിലപ്പോൾ ഇറിറ്റേഷൻ ഉണ്ടായി കാണും. പക്ഷെ അടുത്ത ദിവസം കുറച്ചുകൂടെ കുടിക്കാം, പിന്നെ കുറച്ച് കള്ള് അകത്ത് ചെല്ലാമെങ്കിൽ ബാക്കിയുള്ള ശുശ്രൂഷ ഈ കള്ള് തന്നെ ചെയ്തുകൊള്ളും. കള്ള് തന്നെ കള്ളിനെ വിളിച്ചുകൊള്ളും, കള്ളേ വാ കള്ളേ വാ കുഞ്ഞി കള്ളേ വാ വാ വാ. ആദ്യം നീ കള്ള് കുടിച്ചു, പിന്നെ കള്ള് കള്ളിനെ കുടിച്ചു, കള്ള് പിന്നെ നിന്നെ കുടിച്ചു, ഒടുവിൽ നിന്നെ കുടിച്ചു. അതെ, മദ്യപാന്മാരുടെ പാട്ടെന്ന് വേദപുസ്തകത്തിലുണ്ടല്ലോ, ഒരു നല്ല പാട്ടുണ്ടാകും നിനക്ക്. പ്രൈസ് ഗോഡ്. ദൈവത്തിന്റെ ദാസനായ ദാവീദിന് 23 സങ്കീർത്തനത്തിലെ പാട്ടുണ്ടായിരുന്നു. ഓർമ്മയുടെ ഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ട ഉണ്ടാകയില്ല, പച്ചയായ ഉപ്പറകൾ അവൻ എന്നെ കിടത്തുന്നു. നേരെ തിരിച്ച് മദ്യപാനിയുടെ പാട്ട്, അമേ ഞാനൊന്ന് പാവനയിൽ പറയാം, മദ്യം എന്റെ ഇടയനാകുന്നു, എനിക്ക് സമൃദ്ധി ഉണ്ടാകയില്ല, അതെന്നെ ഓടകളിൽ കിടത്തുമാറാക്കുന്നു, എന്റെ തലയെ മത്തുകൊണ്ട് ആടുമാറാക്കുന്നു, എന്റെ വായിൽ നുരയും പലയും നിറഞ്ഞു കവിയുന്നു, പോലീസ് ലാത്തി എന്റെ ആവിഷ്കാരം ഒക്കെ എന്നെ പിന്തുടരും, സർക്കാരിന്റെ ജയിലിൽ ഞാൻ ദീർഘകാലം വസിക്കും. ഇങ്ങനെ നിത്യനാശത്തിലേക്ക് പോകുന്നെങ്കിൽ പ്രൈസ് ഗോഡ്. വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാർക്ക് കുടിക്കാൻ മറ്റൊരു പാനീയം സ്വർഗത്തിൽ ഒഴുകി വരുന്നുണ്ട്. കുടിക്കുന്നവരത്ര ഭാഗ്യശാലികളാണ്. മദ്യപാനത്തിന്റെ തിക്താനുഭവങ്ങളിൽ കൂടെ കടന്നു പോകുന്ന സ്നേഹിത, പുത്രൻ നിനക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നീ സാക്ഷാൽ സ്വതന്ത്രനായിരിക്കും. മനസ്സിലാക്കൂ, മദ്യപാനത്തിന്റെ ഭവിഷ്യത്തിലെ കുറിച്ച് എഴുതിയിട്ടുള്ള നിരവധി ഗ്രന്ഥങ്ങൾ, ലേഖനങ്ങൾ ഞാൻ പാരായണം ചെയ്തിട്ടുണ്ട്. എന്നെ കടാൽ ആകർഷിച്ച ഒരു പുസ്തകമുണ്ട്, അത് ആത്മീയാത്ര പബ്ലിക്കേഷൻ ദീർഘവർഷങ്ങൾക്കും എഴുതിയിട്ടുള്ള അച്ചായ ഇനി കുടിക്കരുതേ എന്നൊരു പുസ്തകമാണ്. അതിനെ വെല്ലുന്ന ഒരു ഗ്രന്ഥം ഞാൻ കണ്ടിട്ടില്ല. അതിന്റെ ആദ്യത്തെ പേജ് തന്നെ ഭീവത്സമമായ ഒരു കാഴ്ചയാണ്. മദ്യകുംഭം കരങ്ങളെടുത്ത് ഒരു കൊമ്മൻ മീശക്കാരൻ തന്റെ ഭാര്യയെ തൊടിച്ച് താഴെയിട്ടിരിക്കുന്നു. അവൾ വേദന കൊണ്ട് പിടയുന്നു, അവൾ നിലവിളിക്കുന്നു, അച്ചായ ഇനി കുടിക്കരുതേ. അതിന്റെ പേജുകൾ വായിച്ചു തന്നാൽ വ്യക്തികളെ, കുടുംബങ്ങളെ, സമൂഹത്തെ, സമ്പത്തിനെ, അഭിമാനത്തെ നശിപ്പിക്കുന്ന മദ്യപാനത്തിന്റെ ഏറ്റവും അതിന്റെ തിക്താനുഭവങ്ങൾ വർണ്ണിച്ചിരിക്കുന്നത് കാണാം. അതൊന്ന് സുബോധമുള്ളവൻ വായിച്ചാൽ പിന്നെ ഇതിൽ തൊടുകയില്ല. എന്നാൽ സമീപകാലത്ത് വേറൊരു ഗ്രന്ഥത്തിന്റെ ചില ഭാഗം ഞാൻ വായിച്ചു, മദ്യപാനം വളരെ പ്രയോജനം ചെയ്യുന്നതാണ്. സാധാരണ ഉപദേശമാരത് പ്രസംഗിക്കാറില്ല, ഞാൻ അല്പം പ്രസംഗിക്കും. കാരണം ഒരുപാട് പ്രസംഗിച്ചാൽ ചിലർക്കെങ്കിലും ഗുണം വന്നെങ്കിലോ. അതുകൊണ്ട് ആകയാൽ പ്രിയരെ, എന്താ അതിന്റെ അന്തസത്ത? മദ്യപാനം ചെയ്തുകൊണ്ടിരിക്കൂ, നിന്റെ തലമുടി നരക്കയില്ലെന്ന്. കാരണം അതിന് മുമ്പേ നീ തീരുമെന്നാണ്. നിന്റെ മുടി കറപ്പിക്കാനുള്ള മരുന്ന് ഉപയോഗിക്കേണ്ട, നീ തീർന്നോളൂ അതൊരു സമയത്ത്. രണ്ടാമത്തെ ഗുണം, മദ്യപാനിയുടെ വീട്ടിൽ കള്ളൻ കയറുകയില്ലെന്ന. കാരണം കള്ളൻ അറിയാം ഇവന്റെ വീട്ടിൽ നിന്ന് ഒന്നും കിട്ടാനില്ല, നശിച്ച് കിടക്കയാണ്. പിന്നെ ഒരു ഗുണം കൂടെ പറയാം, മദ്യപാനി ഒട്ടേറെ ചെലവുകൾ കുറയ്ക്കാമെന്നാണ്. ശരിക്കും മദ്യപാനി ചെയ്തുകൊണ്ട് പോയാൽ നിനക്ക് പിന്നെ കിടക്കാൻ കട്ടില് വാങ്ങിക്കേണ്ടി വരികയില്ല, തലേണ വാങ്ങിക്കേണ്ടി വരികയില്ല, മെത്തയുടെ ആവശ്യമില്ല, ബെഡ്ഷീറ്റിന്റെ ആവശ്യമില്ല, പിന്നെ മദ്യപിച്ചാൽ കൊടുക്കാൻ തുണിയുടെ ഒരു ആവശ്യം വരികയില്ല. എന്നാൽ ഇത് വിട്ട ശേഷം മാനസാന്തരപ്പെട്ടവർ എത്ര ഭാഗ്യശാലികൾ. പറയുന്നു, വീഞ്ഞു കുടിച്ചു മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. അടുത്ത ഒരു മറു പ്രതിവിധിയുണ്ട്, ആര് ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പ്രബോധിപ്പിച്ച് ആത്മ നദിയിൽ നിന്ന് കുടിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി സ്തോത്രം ചെയ്യട്ടെ. രാത്രി ഓ മധ്യഭാഗത്തിന്റെ ദുഷ്ട സ്വഭാവത്തിന് അടിമയായിരിക്കുന്ന സ്നേഹിത, നിനക്ക് സ്വയം കരകയറുവാൻ കഴിയയില്ല. ഇന്ന് രാത്രി നീട്ടപ്പെട്ട കരമുണ്ട്. അവൻ എന്നെ പിടിച്ച് കയറ്റി. ഹല്ലേലൂയ ഹല്ലേലൂയ. അവൻ എന്നെ കയറ്റി, എന്റെ കാലുകളെ പാറയിൽ നിർത്തി, പഴയ പാട്ട് മാറ്റി, എന്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. എന്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. പുതിയ ജനനം പ്രാപിച്ചവർക്ക് മാത്രമേ പുതിയ പാട്ട് പാടാനാകൂ. നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണാൻ ആർക്കും കഴിയില്ല. എങ്കിൽ പുതിയ ജനനം പ്രാപിച്ചവർ, പുതിയ സൃഷ്ടികളായവർ, അവർക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് പുതിയ വീഞ്ഞുണ്ട്. ആ നദിയിൽ നിന്ന് കുടിക്കുന്നവർക്ക് മാത്രമേ അതിന്റെ രുചി അറിയാൻ പറ്റുകയുള്ളൂ. അത് വെറുതെ ചൊല്ലിത്തീർത്തുകൊണ്ടാകയില്ല. ശരീരങ്ങളെ ചലിപ്പിക്കുന്നു, ഭാഷകളെ സംസാരിക്കുന്നു, ഭാഷകളെ വ്യാഖ്യാനിക്കുന്നു. ശക്തി കരിച്ചെഴുന്നേറ്റുകൊള്ളീൻ എന്ന് പറഞ്ഞതുകൊണ്ട് ആയില്ല. വെളുവെളാവെളുത്ത കടലാസിൽ കറുകറാകറുത്ത പക്ഷികൊണ്ട് തേൻ 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 എന്ന് എഴുതി രുചിച്ചാൽ കടലാസിന്റെ രുചിയെ കിട്ടും. ഒറിജിനൽ തേനിനാണ് രുചി എങ്കിൽ ആത്മശക്തിയുടെ പ്രവാഹത്തിൽ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കൾ ഭാഗ്യശാലികളാണ്. ആത്മാവിന്റെ നിറവ്, ആത്മാവിന്റെ നിറവിൽ അവനെ ആരാധിക്കുന്ന ദൈവമക്കൾ ഭാഗ്യശാലികളാണ്. ഇങ്ങനെ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ ഭാഗ്യം ലഭിച്ചുവെങ്കിൽ നാം എത്ര ധന്യര. ദൈവത്തിന്റെ സ്തോത്രം ഉണ്ടാകട്ടെ. പാപം നിന്റെ ശരീരത്തെ, നിന്റെ മനസ്സിനെ, നിന്റെ ആത്മാവിനെ കേടാക്കുന്നു. അതിൽ നിന്ന് വിമോചനം നൽകുവാൻ ഓ ഒരുവൻ മാത്രമേ ലോകത്തിൽ വന്നിട്ടുള്ളൂ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നിനക്ക് സ്വയം കരകയറുവാൻ കഴിയയില്ല. ഞാൻ കയറിയതല്ല, അവൻ എന്നെ പിടിച്ച് കയറ്റി. ആ ഒരു സന്ദേശമാണ് ബൈബിളിന്റെ സന്ദേശം. ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ. ലോകത്തിലെ സകല മതങ്ങളിലും ഗുരുക്കന്മാരുണ്ട്, പണ്ഡിതന്മാരുണ്ട്, പ്രഗത്ഭന്മാരുണ്ട്. ലോകത്തിന്റെ ചരിത്രത്തിൽ തത്വജ്ഞാനികൾ വന്നിട്ടുണ്ട്, ശാസ്ത്രജ്ഞന്മാർ വന്നിട്ടുണ്ട്, വിജ്ഞാനികൾ വന്നിട്ടുണ്ട്, വലിയ വലിയ എഴുത്തുകാർ വന്നിട്ടുണ്ട്. എന്നാൽ പാപിയെ പാപത്തിന്റെ ചേറ്റുകൂടി നിന്ന് രക്ഷിപ്പാൻ ഒരുവൻ മാത്രമേ വന്നിട്ടുള്ളൂ. അവന്റെ നാമമാണ് യേശുവിന്റെ നാമം. ഒറിജിനൽ ക്രിസ്തുമസിന്റെ ദിവസം ഒരു ശബ്ദം മുഴുവൻ കേട്ടു. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങൾ രക്ഷിപ്പാനിരിക്കുകൊണ്ട് അവന് യേശു എന്ന് പേർ വിളിക്കുകയാണ്. ഗുരുക്കന്മാരുടെ ഗുണദോഷങ്ങൾ ഒരു പാപിക്ക് പ്രയോജനം ചെയ്യുന്നില്ല. ആശയത്തെ ആരംഭഹീനനായി ചള്ളക്കുഴിയിൽ, ചേറ്റുകുഴിയിൽ, മഹാസമുദ്രത്തിൽ താഴോട്ട് താഴോട്ട് താഴുന്ന ഒരുവന്റെ അടുക്കൽ ഒരു ഗുരുഭൂതൻ വരുന്നു. മോനെ മോനെ, താഴെ വെള്ളം കുടിക്കല്ലേടാ, താഴോട്ട് പോകല്ലേടാ, നേരെ നിൽക്കണേടാ, മൂക്കിൽ വെള്ളം കയറല്ലേടാ, വാ അടച്ചു പിടിക്കണേടാ, കൈ പൊക്കി പിടിക്കണമേ, ഇത് മോശം, അടർത്തി വാട്ടറ മോനെ, അഗ്ലി വാട്ടറ, തിളപ്പിച്ച വെള്ളം വിട്ടുതരാം മോനെ, കൊക്ക കൂടാ വിട്ടുതരാം, ലിങ്കാ തരാം, മൃദുലമായ പാനീയം തരാം. ഈ പറയുന്നതെല്ലാം ശരിയാണെങ്കിലും ആശയത്തെ നിലയില്ലാത്ത ആഴിയിൽ താഴുന്ന കുട്ടിക്ക് ഗുരുവിന്റെ ഗുണദോഷം പ്രയോജനം ചെയ്യുന്നില്ല. രക്ഷകനാല് കരയിൽ നിന്ന് കുട്ടിയുടെ അടുക്കലേ ഇറങ്ങിച്ചെന്നു. കുട്ടിയുടെ കരങ്ങളിൽ പിടിച്ച് കരയിൽ കൊണ്ടുവരുന്നവനാണ് രക്ഷകൻ. അവനെ ഇന്ന് രാത്രിയിൽ ഞാൻ പ്രസംഗിക്കുന്നത് സ്വർഗം മഹിമ വെടിഞ്ഞ് നരാകൃതി പൂണ്ട് ലോകത്തിലേക്ക് വന്നു. പാപത്തിന്റെ കറ തെല്ലുമേൽക്കാത്ത ഒരു ദൈവപുത്രൻ, ഈ കുടിയിൽ നിന്ന് ഒരു ശകലം പോലും അഴുക്ക് വെക്കാത്ത പരമ പരിശുദ്ധൻ പാപിയുടെ അടുക്കൽ വന്ന് പറയുന്നു, ആമേൻ. മകനെ മകളെ, നിന്റെ പാപം മോചിച്ചിരിക്കുന്നു. പിതാവിനോട് പറയുന്നു, പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായി കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. ദൈവത്തിന് മനുഷ്യർക്കും ഇടയ്ക്ക് മധ്യസ്ഥനായി പാപത്തിന്റെ ശിക്ഷ സ്വന്തം തോളിന്മേൽ ഏറ്റുകൊണ്ട് തന്റെ പരിശുദ്ധ രക്തം ചിന്തിയ ഒരുവൻ യേശു മാത്രമേ ഉള്ളൂ. രാത്രി അറിയുക, ലോകം അത് അറിയട്ടെ. ചെറുവൽക്കൽ പ്രദേശത്തിലെ ജനങ്ങൾ മുഴുവനും അറിയട്ടെ. വീട്ടിന്റെ വരാന്തയിൽ കേൾക്കുന്നവരും തെങ്ങിന്റെ ചുവട്ടിൽ നിൽക്കുന്ന സ്നേഹിത നീ അറിയട്ടെ. അത് കൊല്ലം ജില്ല മുഴുവനും അറിയട്ടെ, കേരള സംസ്ഥാനം മുഴുവനും അറിയട്ടെ, എന്റെ മാതൃദേശമായ ഇന്ത്യ മുഴുവൻ അറിയട്ടെ, ഏഷ്യ മുഴുവൻ അറിയട്ടെ, ലോകം മുഴുവൻ അറിയട്ടെ. പാപിക്ക് രക്ഷകൻ യേശു മാത്രം, യേശു മാത്രം, യേശു മാത്രം. ആമേൻ. എന്തുകൊണ്ട് ലോകത്തിൽ പാപരഹിതനായി അവൻ വന്നു? അവന്റെ നിസ്തുലമായ നിഷ്കളങ്ക അവസ്ഥയെ ഓർക്കുമ്പോൾ നാം അവനെ സ്തുതിച്ചു പോകും. ലോകത്തിലെ അനേക മതകർത്താക്കളും വളരെ പ്രാവീണ്യം സിദ്ധിച്ചവരാണെങ്കിലും പാപത്തിന്റെ ചേറ്റുകുഴിയിൽ കിടന്ന് വരഞ്ഞവരാണ്. ഏറ്റവും കൂടുതൽ പാപം ചെയ്ത ആളുകളെ ഏറ്റവും കൂടുതൽ ആരാധിക്കാൻ രാവിലെ മുതൽ വൈകിട്ട് വരെ മൈക്കുകൾ ഉപയോഗിക്കാറുണ്ട്, ആരാധകർ കുമ്പിടാറുണ്ട്. പക്ഷേ ഞാൻ പ്രസംഗിക്കുന്ന യേശു ആ ലിസ്റ്റിൽ പെട്ടവരല്ലെന്ന് പറയാൻ എനിക്ക് അഭിമാനമാണ്. നിസ്തുലനായ ക്രിസ്തുവിന്റെ നിഷ്കളങ്ക അവസ്ഥയെ കുറിച്ച് പ്രകീർത്തിപ്പാൻ ഒട്ടേറെ വാക്യങ്ങളുണ്ട്. എന്നാൽ മൂന്ന് വാക്യങ്ങൾ ഞാൻ ഉദ്ധരിക്കാം, ബൈ ഹാർട്ട് ഉദ്ധരിക്കാം. 2 കൊരിന്ത്യർ 5:21 ഒരു വാക്യമുണ്ട്, പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവനെ നമുക്ക് വേണ്ടി പാപമാക്കി. അവൻ പാപം അറിഞ്ഞിട്ടില്ല. 1 പത്രോസ് 2:22 അവൻ പാപം ചെയ്തിട്ടില്ല, അവന്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല, അവൻ പാപം ചെയ്യാത്തവനാണ്. 3 യോഹന്നാൻ 1:6 അവനിൽ പാപം ഇല്ല. ആമേൻ. പാപം അറിയാത്തവൻ, പാപം ചെയ്യാത്തവൻ, പാപം ഇല്ലാത്തവൻ, അത് ത്രികാല നിഷ്പാപാവസ്ഥയാണ്. എപ്പോൾ മുതൽ? അനാദികാലം മുതൽ. ബേതലഹേമിലെ ജനനം വരെ അവൻ പാപം അറിഞ്ഞിട്ടില്ല. ബേതലഹേം മുതൽ കാൽവരി വരെ അവൻ പാപം ചെയ്തിട്ടില്ല. പുനരുത്ഥാനം മുതൽ ഇനി നിത്യത വരെ അവനിൽ പാപമില്ല. അങ്ങനെ നിത്യത മുതൽ നിത്യത വരെ നിഷ്കളങ്കനെങ്കിൽ അവൻ അവന് രണ്ടല്ലേ നീ ഉറക്കെ പറഞ്ഞാൽ നിനക്ക് നഷ്ടമില്ല. അവൻ എന്റെ യേശു ആരാധന കൊടിയനല്ല, ആരാധനയ്ക്ക് യോഗ്യനാണ്, യോഗ്യനാണ്. കൈകർത്തി പറയും, കുഞ്ഞാളെ നീ യോഗ്യൻ, നീ യോഗ്യൻ, നീ യോഗ്യൻ. അവൻ പാപത്തിന്റെ കറക കഴുകി കളയാൻ കഴിയും. ഒരു ആസിഡും ഡിറ്റർജന്റും സോപ്പിനും പൗഡറിനും அது கழுவுவான் சாதிக்க இல்லை. என் நான் இயேசுவின் ரத்தம் சகல பாவம் போக்கி என்னை சுத்திகரிக்கும் சுத்தி என பிராபித்த விசுத்தன்மார் இந்த ராத்திரியில் தெய்வத்தை ஆராதிச்சு கொண்டிருக்கிறீர்கள். ஆ உறவு நினைக்காய் துறந்திருக்கின்றோம். எல்லாவரும் பாவம் செய்து எல்லாரும் தெய்வலேசம் இல்லாதவராய் தீர்ந்து எல்லாவருக்கும் வேண்டியான இயேசு வந்தது, எல்லாருக்கும் வேண்டியான இயேசு மரிச்சது, சகல மனுஷன் ரட்ச பிராபிக்கணும்னு தெய்வத்தின் ஆகிரகம். പക്ഷെ എല്ലാവരും കുഴിയിൽ നിന്ന് കയറുന്നില്ല. പിന്നെ ആരെ കയറുന്നുള്ളൂ? അവരുടെ നിലവിളി കേട്ടു. നിലവിളിക്കുന്നവർക്ക് മാത്രമേ ഉത്താരണ കിട്ടുന്നുള്ളൂ. നിലവിളിക്കുന്നവർക്ക് മാത്രമേ ഉത്താരണ കിട്ടുകയുള്ളൂ. പാപത്തിന്റെ ചള്ളക്കുഴിയിൽ ആസ്വദിച്ചാ ശുദ്ധി കിടക്കുന്നത് കൊണ്ട് പ്രയോജനമില്ല. പാപവും സാർവത്രികമാണ്, പക്ഷേ മനോഭാവം വിഭിന്നമാണ്. ചില ആളുകൾക്ക് പാപം ഒരു കളി, തമാശ, രസം, നേരം പോക്കെ. വേറെ ചില ആളുകൾക്ക് ഗുരുതരമാണെന്ന് അറിയാം, പക്ഷെ പെട്ടുപോയി ഇനി വിടാൻ വയ്യ. വിട്ടു കൊള്ള എന്ന് പറഞ്ഞാലും ഞാൻ വിട്ടാലും എന്നെ വിടുന്നില്ല. അങ്ങനെ കിടക്കുന്നു ചില ആളുകൾ. വേറെ ചില ആളുകളോ അത് എത്തയുമില്ല, സുഖമില്ല, നരകമില്ല, ഭൂതമില്ല, പ്യാസില്ല, മരണാനന്തര ജീവിതമില്ല. അതുകൊണ്ട് തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാസ്തിക ചിന്തയിൽ പോവുകയാണ്. ഞാൻ പലപ്പോഴും പറയും, ഈ സുഗന്ധപൂരിതമായിട്ടുള്ള ഒരു റോസപ്പുഷ്പം, ലില്ലിപ്പുഷ്പം, പനിനീർ പുഷ്പം ഒരു കൊച്ചു കുഞ്ഞിന്റെ കയ്യിൽ കൊടുത്താൽ അതിന്റെ സുഗന്ധം ആസ്വദിക്കുകയില്ല. പിച്ചി ചിന്തി ഞെവിടി പൊളിച്ച് കുറച്ച് മൂക്കിനകത്ത് കഴിക്കും, കുറച്ച് വായിക്കകത്ത്, കുറച്ച് ചെവിയില്, കുറച്ച് തലയില്, ശിഷ്ടം വരുന്നതിന് പുറത്തോടെ നിരകുന്നു. എന്നാൽ ഒരു പശു അതിനെ കണ്ടാൽ അത് തിന്നേച്ചു പോകുന്നു. എന്നൊരു കവി അതിനെ കണ്ടാൽ വീണപ്പൂവേ വീണപ്പൂവേ വിടർന്നതെന്തിനു നീ എന്നോ, അല്ലെങ്കിൽ പുല്ലിനു തുല്യം നീ ജീവിതം വയലിൽ പൂവെന്ന പോലി തൂ പോകുന്നു തുലമിൽ. മനുഷ്യ ജീവിതത്തിന്റെ നിസ്സാരത്വം ഈ പുഷ്പത്തോട് തുലനം ചെയ്ത് ഒരു ഗാനം ആരംഭിക്കണം. ഒരു ശാസ്ത്രജ്ഞന്റെ കയ്യിൽ അതിനെ കിട്ടിയാൽ ഇതലുകൾ പരിശോധിക്കും, എന്തായി പൂ വീണത്, വീണപ്പോൾ എന്താ താഴോട്ട് വീണത്, എന്താ ഇത് മേലോട്ട് പോകാഞ്ഞത്, ഇതിന്റെ പിന്നിലുള്ള ആകർഷണ ശക്തി എന്താണ്, ഏച്ചു വെച്ച് കുത്തിക്കെട്ടിയാൽ എന്തുകൊണ്ടും ഇതിൽ കഴിവാടുന്നു, പക്ഷെ ചൊട്ടിച്ചാലും എന്തുകൊണ്ട് ഇത് ഉണങ്ങുന്നു. അവന്റെ ഫീൽഡ് റിസർച്ച് ആണ്, അവൻ ഗവേഷണം ചെയ്യാൻ തുടങ്ങും. നിങ്ങളിരിക്കുന്ന പുരുഷന്മാരുടെ കയ്യിൽ ഇത് കിട്ടിയാലോ, ഒന്ന് മണപ്പിച്ചു, രണ്ട് മണപ്പിച്ചു, മൂന്ന് മണപ്പിച്ചു, എടുത്ത് ഇറങ്ങിയിട്ട് അവന്റെ കാര്യത്തിന് പോകുന്നു. ഒരു സ്ത്രീയുടെ കയ്യിൽ കിട്ടിയാലോ, മണപ്പിച്ചു 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 മണപ്പിച്ച് കളയുകയില്ല. ഒത്താൽ അത് തലമുടിയെ ചൂടും, ബാക്കി മണം കുറെ വരുന്നവർക്ക് പറഞ്ഞ പുഷ്പം ഒന്നാണെങ്കിലും വീക്ഷണം പലതാണ്. ശിശുവിന് കളിപ്പാട്ടമാണ്, പശുവിന് തീറ്റ സാധനമാണ്, കവിക്ക് ഗാനവസ്തുവാണ്, ശാസ്ത്രത്തിന് ഗവേഷണ വസ്തുവാണ്, പുരുഷന് മണപ്പിച്ച് കളയാനുള്ളതാണ്, സ്ത്രീക്ക് മണപ്പിച്ച് സൂക്ഷിക്കാനുള്ളതാണ്. ഇതുപോലെ ആ പാപത്തിന്റെ നാറ്റം എന്ന് പറയുന്നത്, ഭൗവമാർ പാപം ചെയ്തു, അവര് അന്യോന്യം പഴിചാരുകയായിരുന്നു. ആദ ഭൗവയെ പഴിചാരുന്നു, ഭൗവ പാമ്പിനെ പഴിചാരുന്നു, പക്ഷേ ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല. ആമേൻ. കായീൻ തെറ്റിലേക്ക് മടങ്ങി വന്നു. എവിടെ നിന്റെ സഹോദരൻ? അവൻ ദൈവമേ എന്നോട് ക്ഷമിക്കണമെന്നല്ല, ആമൈ ദ കീപ്പർ ഓഫ് മൈ ബ്രദർ, ഞാൻ എന്റെ അനുജന്റെ കാവൽക്കാരനോ, മറുതലിക്കുന്ന മനോഭാവം. ആഖാൻ തന്റെ പാപത്തെ കുഴിച്ചു മൂടുകയായിരുന്നു, ശൗൽ തന്റെ പാപത്തെ കുറിച്ച് നീതീകരിക്കുകയായിരുന്നു. ആഖാൻ കുഴിച്ചു മൂടുന്നു, ശൗൽ നീതീകരിക്കുന്നു, കായീൻ മറുതലിക്കുന്നു. ഏകസി നീ എവിടെ പോയി? ഞാൻ എങ്ങും പോയില്ല, എങ്ങും പോയില്ല. പച്ചക്കണ്ണം അവരുടെ വായി ഒട്ടും അല്ല, അത് 32 ആണ്ട്. അന്നാക്കോണ്ട് എല്ലാം കൊണ്ട് ഈ ഒരു സാധനമില്ല, നേരില്ലാത്ത വായ. ഏകസി കള്ളം പറയുന്നു, ഇതവരെല്ലാവരും നശിച്ചുവെങ്കിൽ അലറിക്കറിഞ്ഞ ദാവീദിനെ ദൈവം അനുഗ്രഹിച്ചു. രാത്രി നിന്റെ പാപത്തോടുള്ള മനോഭാവം എന്ത്? ഉള്ളിന്റെ ഉള്ളറയിൽ നിന്ന് നിലവിളി ഉയരുമെങ്കിൽ ഇന്ന് രാത്രി നിന്നെ രക്ഷിപ്പാൻ നിന്റെ കർത്താവ് വിശ്വസ്തനാണ്. നാശകരമായ കുഴിയിൽ നിന്നും ഉഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി, എന്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി, ആമേൻ, എന്റെ ഗമനത്തെ സ്ഥിരമാക്കി. പ്രൈസ് ദ ലോർഡ്. ചിലർക്ക് നാശക്കുഴി വളരെ ഇഷ്ടമാണ്. പന്നിക്കുട്ടിയും ആട്ടിൻകുട്ടിയും ഒരുമിച്ച് നാശക്കുഴിയിലും ചേറ്റുകുഴിയിലും ഇട്ടാൽ നിലവിളിക്കുന്നത് ആട്ടിൻകുട്ടിയായിരിക്കും. അയ്യോ രക്ഷിക്കണമേ, അബദ്ധം പറ്റിയതാന്നേ, ഈ പന്നി എന്നെ വലിച്ചിട്ടതാന്നേ, ഇത് மேலாகிறேன். நிலவழிக்கிற ஆட்டின் குட்டியோட நிலவழி கேட்டு கரளின் இருத்தல் கடந்து கிடைச்சு கரத்தில் அதை கரையில் கழித்து விட்டாலும் ஆட்டின் குட்டிக்கு பின்னையும் சொஸ்தம் இல்ல. அது புறகோட்டும் மூங்கோட்டும் நோக்கி மரத்தையிலோ தித்தியிலோ உரிமி 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 நன்னாகா சிரமிக்கும். എന്നാൽ പന്നിക്കുട്ടിയോ ഇടുന്ന സമയം മുതൽ എന്താ രംഗം എനിക്ക് എന്താ രംഗം എന്ന് പറഞ്ഞുകൊണ്ട് അതിനകത്ത് ലയിച്ച് രസിക്കും. അതിനെയും കൂടെ കരകയറ്റി ചൂടുവെള്ളത്തിൽ കുളിപ്പിച്ച് നല്ല പോൺസ് പൗഡറും നിവ്യ ക്രീമും ലാക്ടോഗ്ലാമിനും ഒക്കെ അടിച്ച് വിട്ടാലും 10 മിനിറ്റ് കഴിഞ്ഞ് അത് വീണ്ടും ആ ചള്ളയിൽ പോകുമെന്ന് പത്രോസിന്റെ ലേഖനത്തിൽ വെളിയിട്ടില്ലേ? എന്നാൽ യേശു തമ്പുരാൻ പരിശുദ്ധ രക്തം ചിന്തി വീണ്ടെടുത്ത തന്റെ സഭയെ വിളിച്ചത് ചെറിയ പന്നിക്കൂട്ടമേ നല്ല ചെറിയ ആട്ടിൻ കൂട്ടമേ എന്നാണ്. രണ്ട് കുലത്തിൽ പെട്ടവരാണെങ്കിൽ ഞാൻ പന്നിക്കൂട്ടത്തിൽ അല്ല ആട്ടിൻ കൂട്ടത്തിലാണെന്ന് സ്വന്തം രക്തത്താൽ സമ്മാനിച്ച ആട്ടിൻ കൂട്ടത്തിലാണ് ദൈവവൈകല്യമെങ്കിൽ ദൈവത്തിന്റെ ആട്ടിൻ കൂട്ടത്തിലാണ് ഞാനെന്ന് നിശ്ചയമുള്ളവർ മാത്രമാ കയ്യൊന്ന് പൊക്കി കരങ്ങൾ ഉയർത്തിയ ഒരെണ്ണത്തെ നാളെ ചള്ളക്കുഴി കണ്ടേക്കും. കാരണം എന്തെന്നറിയാമോ? കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യുന്നത് സ്വർഗത്തിൽ പരിഹാരമില്ല മക്കളെ. സ്തോത്രമെന്ന് യാഗമർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തും, പക്ഷെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവരെ രക്ഷ കാണുകയുള്ളൂ. ഈ പുസ്തകം പറയുന്നെങ്കിൽ കരങ്ങൾ ഉയർത്തി സ്തുതിക്കുമ്പോൾ കാൽ ചള്ളയിൽ വീടാതെ സൂക്ഷിക്കുക. ഓർക്കുക, അവൻ എന്റെ നിലവിളി കേട്ടു. രക്ഷ ബലാത്കാരമായി കൊടുക്കുന്നതല്ല, കുടിക്കാത്ത മൃഗത്തിന്റെ മൂക്കയർ പിടിച്ച് നാക്ക് വെളിയെടുത്ത് ബലാത്കാരമായി കഷായം കുടിപ്പിക്കുന്ന പോലെയും മരുന്ന് കുടിക്കാത്ത കുഞ്ഞിന്റെ മൂക്കിലേക്ക് വാതുറപ്പിച്ച് മരുന്ന് കൊടുക്കുന്ന പോലെയും വേണ്ടാത്തവരെ കുടിപ്പിക്കുന്നതല്ല രക്ഷയുടെ പാലപാത്രം. ഇത് ആവശ്യമുള്ളവർക്ക് ലഭിക്കുകയുള്ളൂ. അവൻ എന്റെ നിലവിളി കേട്ടു, അവൻ എന്റെ നിലവിളി കേട്ടു. രാത്രിയിലും ധീരരോദന നാണം ഇനി അന്നവെള്ളത്തിൽ പുറത്തു വന്നെങ്കിൽ നിലവിളി കേൾക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. കരയുന്ന കാക്ക കുഞ്ഞിന് പോലും ആ നിലവിളി കേൾക്കുവാൻ അവന്റെ കാത് തുറന്നിരിക്കുന്നെങ്കിൽ പാപത്തിൽ ആണ്ടുകൊണ്ട വ്യക്തിയെ അന്ധകാര തിമിരം ബാധിച്ച വ്യക്തിയെ നീ കാണുന്നില്ലെങ്കിലും ഒരു അദൃശ്യകരം നിന്റെ അടുക്കിലേക്ക് എത്തിയിരിക്കും. ആ കരത്തിൽ പിടിച്ചുകൊള്ളൂ, അവൻ നിന്റെ നിലവിളി കേട്ട് നിന്നെ രക്ഷിക്കും. അവൻ എന്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. പഴയ സിനിമ ഗാനം മാറി, പഴയ പ്രേമ ഗാനം മാറി. രണ്ടു പേര് തമ്മിലുള്ള ചെറുക്കനും പെണ്ണും കൂടെ സ്നേഹിച്ച് ഒടുവിൽ പുലഞ്ഞു ചത്തതായ ആ പ്രേമഗാനം ഇനിയില്ല. ഇന്നെപ്പോഴോ സ്വർഗം ഭൂമിയെ സ്നേഹിച്ച ഒരു ഗാനമുണ്ട്. അർഹതയില്ലാത്ത സ്നേഹം, നമുക്ക് വേണ്ടി തന്ന സ്നേഹത്തെ ക്രിസ്തീയ സ്നേഹത്തിന്റെ ഗാനങ്ങൾ ആലപിക്കുവാൻ തുടങ്ങുന്നു. മദ്യപാനിയുടെ പാട്ട് മാറി നല്ല ഇടയിലെ കുറിച്ച് പാടുവാൻ തുടങ്ങി. അതുവരെ എന്താ? അവൻ എന്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു, നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. അതുവരെ ഏകവചനത്തിൽ പറഞ്ഞു വന്നവൻ പെട്ടെന്ന് സ്തുതിയുടെ കാര്യം പറഞ്ഞപ്പോൾ ബഹുവചനം ഉപയോഗിക്കുന്നത് എന്താ? അവൻ എന്റെ നിലവിളി കേട്ടു, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. അവൻ എങ്കിലേക്ക് ചാഞ്ഞു, എന്നെ നാശകരമായി കുടിയിൽ നിന്ന് കയറ്റി. എന്റെ വായിൽ പുതിയ പാട്ട് തന്നു. അവിടെ അല്ല ഞാൻ എന്റെ, ഞാൻ എന്റെ ഏകവചനമല്ലേ? പക്ഷെ സ്തുതിയുടെ കാര്യം പറഞ്ഞപ്പോൾ എന്റെ ദൈവത്തിന് സ്തുതി എന്ന് പറയാതെ നമ്മുടെ ദൈവത്തിന് സ്തുതി. ഈ വ്യാകരണമൊന്നും അബദ്ധവശാൽ മാറുന്നതല്ല, ഇത് ദൈവവിശ്വസ്ത ഗ്രന്ഥമാണ്. എന്തുകൊണ്ട് വ്യാകരണം മാറി? കുഴിയിൽ നിന്ന് കയറുന്നത്, വീണ്ടും ജനനം പ്രാപിക്കുന്നത് ഒറ്റയ്ക്കൊറ്റയ്ക്കാണ്. ആരാധന ഒരുമിച്ചിരുന്നത് സകല അവിടെ യുവാക്കളുണ്ട്, യുവതികളുണ്ട്, വൃദ്ധന്മാരുണ്ട്, ബാലന്മാരുണ്ട്. ഇവരൊക്കെയും യഹോവയുടെ നാമത്തെ സ്തുതിക്കട്ടെ. ഔവനക്കാരുടെ ശബ്ദം മുൻപിൽ വരട്ടെ. ഇളകാത്ത ആ പല്ലുകൾ കൊണ്ടും ഇടറാത്ത തൊണ്ട കൊണ്ടും പതറാത്ത സ്വരം കൊണ്ടും ഉഴയാത്ത നാം കൊണ്ടും യുവാക്കൾ യുവതികൾ ദൈവത്തെ സ്തുതിക്കണം, വൃദ്ധന്മാരെ ദൈവത്തെ സ്തുതിക്കണം. ഒത്തിരി സ്തുതിച്ചല്ലോ, ഇനി അറിയിരിക്കാം. പിള്ളേർ സ്തുതിക്കട്ടെ എന്ന് പറഞ്ഞ് ഇരിക്കുമല്ല. അനേകരണ മരണം കണ്ടവർ, അനേകരണ ശവം അടക്കിയവർ ഇന്നും ആമേ. എന്നാൽ എന്റെ ഈ ഒരു ദിവസം കൂടെ എനിക്ക് തന്നതിനാണ് ആമേ. ദൈവത്തെ സ്തുതിക്കണം. ഞാൻ ഉള്ള കാലത്തോളം ദൈവത്തിന് സ്തോത്രം ചെയ്യും. ആട്ടിന് ലീക്ക് ഉണ്ടെങ്കിൽ മൂക്കിൽ சுவாசம் உண்டெங்கில் கையில் பல்ஸ் உண்டெங்கில் வாயில் நின்று தெய்வத்தின் ஸ்துதி உண்டாயிருக்கட்டே. ரட்சிக்காத தெய்வத்தை ஸ்துதிக்காம் அங்கே நம்முடைய தெய்வத்தின் ஸ்துதி தன்னை நிலவிழிக்கும் போது நீ உயர்த்தப்படும். நின்ற காலுகள் பார்வையில் நிற்கும், நின்ற கவனத்தை ஸ்திரமாக்கும். நின்ற வாய் புதிய ஒரு பாட்டது, ஒரு புதிய சிருஷ்டியாக இந்த யாத்திரை உங்க கழிந்து மடங்கி போகுவான் தெய்வ விடையாக்கட்டே.
வழி
அந்தராத்மாவின் உயரத்திலேக்குள்ள நிலவழியானെങ്കിൽ உயர்வானுள்ள இரண்டாமத்தை படி தெய்வகற்பனை அனுசரிக்காத ஒரு காரியம். தெய்வத்தின் வசனத்தில் அபிப்பிராயங்கள் இல்ல, அனுமானங்கள் இல்ல, அத்துணதன்னு கற்பனைகள் மாத்திரமே உள்ளூ. அனுசரணம் ஒரு சாபம் அல்ல, அனுசரணம் ஒரு அனுகிரகம் தண்ணியா என்று வெளிப்படுத்தியது தெய்வ புத்திரனா. திருப்பிய நண்டின் 5 முதல் 10 வரையுள்ள வாக்கியங்கள் சூச்சிப்பிக்கும். கிறிஸ்துவேசுவிலுள்ள பாவம் தண்ணி நீங்களில் உண்டாயிருக்கட்டே. தெய்வ ரூபத்தில் இருக்கே அவன் தெய்வத்தோடுள்ள சமத்துவம் முருக பிடிச்சு கொள்ளணும் என்று விசாரிக்காது. ஆசரூபமெடுத்து மனுஷ்ய சாதரிசத்திலாயி தன்னைத்தான் ஒழிச்சு வேஷத்தில் மனுஷனாய் விளங்கி தன்னைத்தான் தாழ்த்தி மரணத்தோடும் க்ரூசில மரணத்தோடும் அனுசரணமுள்ளவராய் தீர்ந்து. அடுத்த வாக்கு, அதுகொண்டு தெய்வம் அவனை ஏற்று உயர்த்தி சகல நாமத்தின் மேலாய நாமம் நல்கி முழங்காலொக்கையும் மடங்குவானிடையாயது. தெய்வபுத்திரன் பிதாவினை அனுசரித்தது கொண்டாணെങ്കിൽ அனுசரிப்பா தயாராகுமோ? நீ உயர்ச்ச பிராபிக்கா போகையா? இந்த தீபயாத்திர வேரோட்டாகுவா போகையா? எந்த குருவே எலியிலே நின் யோர்தாண்ட நதி வரை நடந்து 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 யோகநாச்சன் உதேசியுடைய கைக்கு ஸ்நானப்படேண்ட ஆவசியம் யேசுவின் எந்தா? வைகிட்டு ஈவினிங் வாக்கில் நடந்தப்போ ஒரு ஸ்நானம் கண்டு எடுத்து ஜாடியதல்லே யேசு. ഈ ഒരൊറ്റ ഉദ്ദേശത്തിന് 70 മൈൽ കാൽനടയായി വന്നതെന്ന പ്രാണപ്രിയൻ എന്തിനാ? പിതാവിനെ അനുസരിപ്പാൻ വേണ്ടിയാണ്. വെള്ളത്തിലേക്ക് മന്ദം വന്ന് ഇറങ്ങി യോർദാൻ നദിയിലേക്ക് ചെല്ലുമ്പോൾ യോഹന്നാച്ചനും ഭയപ്പെടുകയാണ്. അയ്യോ കർത്താവേ, നിന്നാണ് സ്നാനം ഏൽക്കുവാൻ എനിക്ക് ആവശ്യം, പിന്നെ നീ എന്റെ അടുക്കൽ വരുന്നുവോ? യോഹന്നാനേ, ഇപ്പോൾ സമ്മതിക്കാ, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതമാണ്. ഞാൻ എന്റെ പിതാവിനെ സ്നേഹിച്ച് അവന്റെ കൽപ്പന പ്രമാണിക്കുന്നത് പോലെ, അവന്റെ സ്നേഹത്തിൽ വസിക്കുന്ന പോലെ നിങ്ങൾ എന്റെ കൽപ്പന പ്രമാണിച്ചാൽ എന്റെ സ്നേഹത്തിൽ വസിക്കും, നിങ്ങളെ സന്തോഷം പൂർണ്ണമായി തീരും. ദൈവപുത്രന് പാപമറിയാത്തവൻ, പാപം ചെയ്യാത്തവൻ, പാപമില്ലാത്തവൻ, നിത്യത മുതൽ നിത്യത വരെ നിഷ്കളങ്കിൽ എന്തിനു സ്നാനമേറ്റു? ജലസ്നാനത്തിന്റെ അർത്ഥം റോമർ 6:4 പൗലോസ് പറയുന്നു, പാപ സംബന്ധമായി മരിച്ചവർ അവരുടെ പഴയ പാപ പ്രകൃതിയെ ജലമാകുന്ന കല്ലറിയിൽ കുടിച്ചിടുന്നു, അവർ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുന്നു. എന്നാ ദൈവപുത്ര, അവിടുന്ന് പാപം അറിഞ്ഞിട്ടില്ല, പാപം ചെയ്തിട്ടില്ല, പാപമില്ല. എന്നാൽ അതിന് രണ്ട് ഉദ്ദേശമുണ്ട്. ഒന്ന്, പിതാവുമായിട്ട് ചെയ്ത ഉടമ്പടിയുടെ റിന്യൂവൽ ഓഫ് കവനന്റ്, അത് പുതുക്കമായി. പിതാവേ, സമസ്ത ലോകത്തിന് വേണ്ടി മരിക്കുവാൻ ഞാൻ തയ്യാർ, അടക്കപ്പെടുവാൻ തയ്യാർ, ഉയർക്കുവാൻ ഞാൻ തയ്യാർ. കാലേ കൂട്ടി തന്റെ ക്രൂശിലെ സ്നാനത്തെ കാണുകയായിരുന്നു. 2, എനിക്കും നിനക്ക് സ്നാനപ്പെടുവാൻ ഒരു മാതൃക തരികയായിരുന്നു. കർത്താവേ, നിങ്ങാൻ സ്നാനമേൽക്കുവാൻ എനിക്ക് ആവശ്യം, പിന്നെ നീ എന്റെ അടുക്കൽ വരുന്നുവോ? യേശു പറയുന്നു, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കണം. എപ്പോഴാ സ്നാനപ്പെടേണ്ടത്? ചെറുപ്പത്തിലാണോ, വലിയ പ്രായത്തിലാണോ, അതെ തേച്ചാണോ, തൊട്ട് തേച്ചാണോ, പിന്നെ തെറിപ്പിക്കലാണോ, ഡ്രൈ ക്ലീനിങ് ആണോ? ഇതിന്റെ എല്ലാം ഉത്തരം ഇങ്ങനെ എന്ന് ഒരൊറ്റ പദത്തിലുണ്ട്. ഞാൻ വന്നതുപോലെ വരുന്നതിനെ വേണം മുക്കിവിടാൻ. ആരും എന്നെ കയ്യിലെടുത്തുകൊണ്ട് വന്നതല്ല, അട്ടി അട്ടി കൊട്ടി കൊട്ടി ഉമ്മ വെച്ച് ഉമ്മ വെച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വന്ന് കീഴെ പരന്തുടി വെച്ച് പിടിച്ച് അത് ഗീലാപ്പീലയാകുമ്പോൾ ഗീലാപ്പീല എന്ന് പറഞ്ഞാൽ അറിയാമയായി ആരോടൊന്നും ചോദിച്ചു പിടിക്കണം. വേറെ തുടി വെച്ച് പിടിച്ച് പിന്നെയും പിന്നെ ഇപ്പൊ വെച്ച് കൊണ്ടുവന്നതല്ല, അങ്ങനെ കൊണ്ടുവരുന്നതിനെ അനുഗ്രഹിച്ചു വിടൂ, നടന്നു വരുന്നതിനെ മുക്കിവിടൂ. ഇതാണ് ജീവിതത്തിന്റെ പ്രവണത, നടന്നു വരുന്നതിനെ മുക്കിവിടൂ. യോനാച്ച ഇത് ഒഴക്ക വെള്ളമല്ല, ഇത് ഒഴുക്ക് വെള്ളമാണ്. യോനാച്ച നീ കരയിൽ, ഞാൻ വെള്ളത്തിലുമല്ല, ഞാൻ കരയിൽ നീ വെള്ളത്തിലുമല്ല, നീ വെള്ളത്തിൽ ഞാനും വെള്ളത്തിൽ. അങ്ങനെ നീതി നിവർത്തിച്ചവർ ദൈവത്തെ സ്തുതിക്കട്ടെ. പിതാവേ, പ്രിയ സഹോദരി, നീ ഇങ്ങനെയാണോ നീതി നിവർത്തിച്ചത് എങ്കിൽ സ്വർഗം നിനക്ക് വേണ്ടി തുറക്കും. അല്ല എങ്കിൽ ഇന്ന് രാത്രി ഒരു തീരുമാനം എടുത്തേ പോകാവുള്ളൂ. ഇങ്ങനെ സകല നീതിയെ നിവർത്തിക്ക നമുക്ക് ഉചിതം. ദൈവപുത്രൻ പോലും പിതാവിന്റെ കൽപ്പന അനുസരിപ്പാൻ വെള്ളത്തിലേക്ക് ഇറങ്ങി ചെന്നുവെങ്കിൽ, അവന് വേണ്ടി സ്വർഗം തുറന്നുവെങ്കിൽ, നിനക്ക് വേണ്ടി ആ തുറക്കപ്പെടുന്ന ഒരു സ്വർഗം ഉണ്ട്, അനുസരിച്ചാൽ നിനക്ക് വേണ്ടി സ്വർഗം തുറക്കും. യോഹന്നാൻ ഉപദേശിയും യേശുവും കൂടെ ആ വെള്ളത്തിൽ നിൽക്കുന്ന കാഴ്ച ഒന്ന് കാണും. കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ 30 കൊല്ലം മുമ്പോട്ട് ഒന്ന് തിരിച്ചു വിടും. ഇവർ രണ്ടുപേരും അമ്മമാരുടെ ഗർഭത്തിലായിരുന്ന കാലത്ത് ഈ അമ്മമാരും ഒന്ന് കൂട്ടിമുട്ടിയതാണ്. ഉദയത്തിൽ യോഹന്നാൻ യേശു വളർന്നു വരുന്നു. ഇതായി മറിയയുടെ ഉള്ളത്തിൽ യേശു വളരുന്നു. ആ മറിയ എഴുന്നേറ്റ് എലിസബേത്തിന്റെ അടുക്കൽ ചെന്നു വന്ദനം ചൊല്ലിയപ്പോൾ പിള്ള ഉള്ളത്തിൽ തുള്ളി. അന്ന് സ്വർഗം കുറിച്ചു വെച്ചു. 30 കൊല്ലം കഴിഞ്ഞ് ഇതുപോലെ ഇതിന്റെ ഈ പിള്ളകൾ വെള്ളത്തിൽ തുള്ളാൻ തുടങ്ങുകയാണ്. സ്വർഗമെങ്കിൽ സ്നാനപ്പെടുമ്പോൾ സന്തോഷം ഉണ്ടായിട്ടുള്ളവർ മാത്രമൊന്ന് സ്തോത്രം ചെയ്യൂ. നിലവിളിച്ചുകൊണ്ടല്ല, നിലവിളിയുടെ ശബ്ദം പാപമോചനത്തിന് ജലസ്നാനം ഏൽക്കുമണ്ണിന്റെ ഉള്ളം കുതിച്ചുയരും. എങ്കിൽ ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവവചനപ്രകാരം സ്നാനമേൽക്കുമ്പോൾ നീ ഓർക്കുക, വെള്ളത്തിലല്ല ശക്തി. വെള്ളത്തിൽ സ്നാനപ്പെട്ട രോഗശാന്തിയുണ്ട്, ഭൂതശാന്തിയുണ്ട്, പരിശുദ്ധനോട് ഇല്ലില്ല. സ്നാനവെള്ളത്തിന് ശക്തിയില്ല, അത് വെറും ഓർഡിനറി വാട്ടറാണ്. അത് അതേ തിളപ്പിച്ചാൽ ചൂടാകുന്നതാണ്, തണുപ്പിച്ചാൽ ഐസാകുന്നതാണ്. ആറിനല്ല, തോടിനല്ല, സ്നാന തൊട്ടിക്കല്ല ശക്തി, അതിന്റെ പിന്തിരെ കൽപ്പനയ്ക്കാണ് ശക്തി. കൽപ്പിച്ചവന്റെ ശക്തിയാണ് കൽപ്പനയുടെ ശക്തി. പടയാളിയുടെ മേൽ ഒരു കമാൻഡറിനാണ് ശക്തി. വിദ്യാർത്ഥിയുടെ മേൽ അധ്യാപകനാണ് ശക്തി. രോഗിയുടെ മേൽ ഒരു വൈദ്യനാണ് ശക്തി. എങ്കിൽ സകല ജനത്തിന്മേലും അധികാരമുള്ളവനായ യേശു അപേക്ഷിച്ച് അപേക്ഷിച്ച സ്നാനം കൽപ്പിച്ച കൽപ്പനയാണ് ജനസ്നാനം. ആമേൻ. യോഹന്നാന്റെ സ്നാനമേറ്റതിനാൽ അനേക ദൈവത്തെ നീതീകരിച്ചു. പരീശന്മാരും ശാസ്ത്രിമാരും അവൻ ആ സ്നാനമേൽക്കാതെ യോഹന്നാന്റെ ആലോചനയല്ല ദൈവത്തിന്റെ ആലോചന വൃഥാവാക്കി കളഞ്ഞു. അതുകൊണ്ട് ഇതര പരിതസ്ഥിതികൾ നോക്കാതെ ജലസ്നാനമേൽക്കുവാൻ അന്തരംഗത്തിൽ തീരുമാനിച്ചുകൊണ്ട് മണ്ണും മണ്ണും സ്നാനക്കടവിന്റെ പടയ വെട്ടി ഇറങ്ങുമ്പോൾ നിന്റെ ഹൃദയം സ്പർണിക്കട്ടെ. എന്റെ ദൈവത്തിന്റെ ആലോചന, എന്റെ ദൈവത്തിന്റെ ആലോചന, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായി നാം അവരെ ധരിച്ചു. വിവാഹം ആലോചിച്ചാലും ഉറപ്പിച്ചാൽ ചെറുക്കന് പെണ്ണിനെ ഇഷ്ടപ്പെട്ടു, പെണ്ണിന് ചെറുക്കനെ ഇഷ്ടപ്പെട്ടു, വീട്ടുകാർക്ക് തപ്പിൽ തമ്മിൽ ഇഷ്ടപ്പെട്ടു, കുറിമടിച്ചു, കോളും കുക്ക് ചെയ്തു, ഫുഡും ഓർഡർ ചെയ്തു, എല്ലാവരെയും ക്ഷണിച്ചു. എന്നാലും രണ്ടുപേരും രണ്ടിടത്താണ്. അവരൊന്നാകണമെങ്കിൽ വിവാഹത്തിന് ഒരു ശുശ്രൂഷ നടന്നിരിക്കണം. ശുശ്രൂഷ നേരത്തെ ആലോചിച്ച് ഉറപ്പിച്ചത് നിയുക്തി ദിവസം ദമ്പതികളോടെ അതേ വരുന്നു, മണവോളൻ വരുന്നു, മണവാട്ടി വരുന്നു, ഒരുമിച്ച് വേദിയിലെത്തുന്നു, ഒരു ഉഭയസമ്മതം ചെയ്തിട്ട് നേരത്തെ ആലോചിച്ചു ഉറപ്പിച്ചു എങ്കിലും നാലുപേർ കേൾക്കുന്ന ഒരു ശുശ്രൂഷയുണ്ട്. ഇത് അതിനുശേഷം അവർ ഒന്നാണ്. ഇത് തന്നെയാണ് സ്നാനമെന്ന് പറയുന്നത്. നീ യോഗത്തിന് നിന്ന് കൈപൊക്കി, നിന്നെ കർത്താവിന് ഇഷ്ടപ്പെട്ടു. മക്കളെ, കർത്താവിന് നിന്നെ ഇഷ്ടപ്പെട്ടു, നിനക്ക് കർത്താവിനെ ഇഷ്ടപ്പെട്ടു. പക്ഷെ രണ്ടും രണ്ടിടത്താണ്. എന്നാൽ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഒരു കൂട്ടം ദൈവക്കൾ നിന്ന് ജയം ജയം ഹല്ലേലൂയ പാടിക്കൊണ്ടിരിക്കുമ്പോൾ മര്യാദയ്ക്ക് വെള്ളത്തോട്ട് ഇറങ്ങിച്ചിട്ടാണ്. ഇറങ്ങിച്ചെന്നിട്ട് നീ പറയണം, അന്നത്തെ യോഗത്തിന് ഞാൻ കൈപൊക്കി എന്തിനാന്ന് അറിയാമോ? എന്റെ ആത്മമണവാണ്. എനിക്ക് മരിച്ചത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇതുവരെ നീ ക്രിസ്തുവിനോട് ചേർന്നിട്ട് கிறிஸ்துவினோடு சேருவான் ஸ்நானமேற்றவராய் நாம் அவன் மரணத்தில் பங்காளிகளாகுவாய் ஸ்நானமேற்று அந்தரங்கத்தில் சைதன்யம் வந்தால் புறவே அறியா கேட்டோம் சுதி மதுரமாய சங்கீத போரமையில் அபிஷித்தலா தெய்வத்தன்மான் வாத்தியசாமிகள் உபயோகித்து பாடும்போது ഇഷ്ടപ്പെട്ടുള്ള മുഖത്തൊന്ന് നോക്കണം അവൻ അറിയാതെ ചലിച്ചുകൊണ്ടിരിക്കും പാദങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കും കൈ കുരുവിരുത്തോണ്ടിരിക്കും കാരണം ഇതിനെ നീ ഇഷ്ടപ്പെടുന്നു അതിനോട്ട് കിട്ടിയാണെങ്കിൽ എന്നാ ഇഷ്ടപ്പെടാത്തവൻ വാച്ച് നോക്കിക്കൊണ്ടിരിക്കും ഒരമ്മ അതിനാണ് ഏകീകരണം എന്ന് പറയുന്നത് ഇങ്ങനെ ഫീഡിങ് കൊടുക്കുമ്പോൾ അമ്മയുടെ മുഖത്ത് നോക്കിയിട്ടുണ്ടോ അവനെ അമ്മയും വാദമുട്ടും ഇങ്ങനെ അമ്മയെ വാദമുട്ടുന്നത് അമ്മയുടെ വായിലോട്ടല്ല ഇത് പോകുന്നത് പക്ഷേ ആ കുഞ്ഞിനോട് ഏകീകരിക്കുകയാണ് അതിനാണ് ഐഡന്റിഫൈ ഐഡന്റിഫൈ നല്ല നല്ല ഫുട്ബോൾ മാച്ച് കാണുമ്പോൾ ചില ആളുകൾക്ക് പിന്നെ ഹബി വേണ്ട ജയം വേണ്ട സാക്ഷൻ വേണ്ട ഹരിയം വേണ്ട മക്കളെ വേണ്ട ആരാ ജയിക്കുന്ന അറിയാം നോക്കി നോക്കി നിൽക്കും ഒട്ടനത്തെ ഗോൾ അടിക്കും അടിയാണെന്ന് വെക്കും ഇവര് അടി അവർ രണ്ട് ഗോളിൽ പാർട്ടിയിലും കളിക്കുന്നവരല്ല ഇവരുടെ അമ്മാച്ചിനും ഇതിൽ അറിയുന്നു അയ്യായിരം ദൂരെ നമ്മുടെ കളി പക്ഷെ അവരെ ചിത്തം നയിച്ചപ്പോൾ അവൻ അതോട് ഏകീകരിച്ചു ഇതിന്റെ ഒരു മറുവശം ആ വെള്ളത്തിലെ സ്നാനം ഇതേറ്റവും ഗൗരവമുള്ള ഒരു സംഭവത്തോട് ഏകീകരിക്കുക 2000 കൊല്ലത്തിന് മുൻപ് എന്റെ ആത്മനാഥൻ ലോകത്തിൽ വന്ന് ഗതസമനായി കഷ്ടപ്പെട്ട് കാലുകൾ മരിക്കുമ്പോൾ ഞാനില്ല ഗതസമന കണ്ടില്ല ഗോൽഗോത്ത ഞാൻ കണ്ടില്ല അരിമത്തേൽ യോസഫിന്റെ കല്ലറ കണ്ടില്ല പക്ഷെ ഈ ടെലിവിഷനിലൂടെ ഞാനിത് കണ്ടു നാല് ചാനലിൽ ഞാൻ കണ്ടു മാത്യൂസ് ചാനൽ മർക്കോസ് ചാനൽ ലൂക്കോസ് ചാനൽ യോഹന്നാ ചാനൽ നാല് ചാനലിൽ എന്റെ യേശു മരിച്ചത് ഞാൻ കണ്ടു സമസ്ത രോഗവും നിനക്ക് പ്രതികൂലമായാലും സ്വർഗം മുഴുവൻ നിനക്ക് അനുകൂലമായിരിക്കും സ്വർഗം മുഴുവൻ നിനക്ക് അനുകൂലമായിരിക്കും കൽപ്പന കേട്ട് പ്രമാണിച്ച് നടന്ന അവൻ നിന്നെ വാലന്റെ തലയാക്കും ഞാൻ ചെറുപ്പത്തിൽ ഒന്ന് സ്നാനപ്പെട്ടല്ലോ ഒന്ന് സ്നാനപ്പെട്ടു പോയി എന്ന് വിചാരിച്ച് യാതൊരു കുഴപ്പമില്ല വ്യവസ്ഥ പ്രകാരം അന്ന് ഒന്ന് സ്നാനപ്പെട്ട അപ്പച്ചൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായി നടന്നുകൊണ്ട് ഒട്ടാരക്കര ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിലേക്ക് ചെന്നപ്പോൾ പറഞ്ഞു കയറിക്കോ തിരുവനന്തപുരം വണ്ടി അവിടെ കയറി ടിക്കറ്റ് ചോദിച്ചപ്പോഴാണ് പറയുന്നത് ഇത് എറണാകുളത്തിന് പോകുന്ന വണ്ടിയാണ് അപ്പൊ നീ പറയുമോ ഓ സാരമില്ല കൊച്ചിയൊക്കെ കണ്ടേച്ചു വരാ എന്ന് പറയുന്ന ഏതാശുപത്രി അഡ്മിറ്റ് ചെയ്യണ്ടോ അയ്യോ അവൻ പറയും സാറേ സാറേ ഞാൻ ബോർഡ് വായിക്കാതെ കയറിയതാണേ ഒരു നിലത്തൊട്ടപ്പനെ ചതിച്ചതാണേ ഞാൻ അറിഞ്ഞില്ലേ എന്ന് ഓർത്തുകൊണ്ട് നിർത്തു 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 വണ്ടി തെറ്റായ പാതയിലാണെങ്കിൽ വേഗം ഇറങ്ങി ശരിയായ വണ്ടി കേരളം ഒന്ന് കേട്ടുകൊണ്ട് അതുകൊണ്ട് മാനസാന്തരപ്പെട്ട് സ്ഥാനപ്പെടുവാൻ വചനം പറയുമ്പോൾ മാനസാന്തരപ്പെടാതെ പരപ്രേരണയാൽ നീ അതെ നിന്നെ സ്ഥാനം തളിപ്പിച്ചതാണെങ്കിൽ ഇന്ന് രാത്രിയിൽ തിരിച്ചേറിക്കൊള്ളു തിരിച്ചേറിക്കൊള്ളു ഒരു തീരുമാനത്തോടെ മാത്രം നീ പോകണം മനസ്സിലായോ അതുകൊണ്ട് ദിവസങ്ങൾ കഴിയും തോറും റോങ് റൂട്ടിൽ ദീർഘയാത്ര ചെയ്യാതെ വേഗം വേഗം ഇറങ്ങി ശരിയായ വാഹനത്തിൽ കയറുന്നവർക്കാണ് ഞാൻ ദൈവത്തിന്റെ സ്തോത്രം ചെയ്യുന്നത് അവന്റെ കൽപ്പന കേട്ട് അനുസരിച്ച് നടന്ന അവൻ നിന്നെ വാഹനത്ത തലയാക്കും ഒരു ഉയർച്ച തന്നെ പ്രാപിക്കും താഴ്ച പ്രാപിക്കുകയില്ല തുറക്കൂ യെശയ്യാവിന്റെ പ്രവചനം 40-ാം അധ്യായത്തിലെ 30-31-ാം വാക്യങ്ങൾ വേഗം വായിക്കാം
ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും യൗവനക്കാർ ഇടറി വീഴും എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും
ഉയർച്ചയിലേക്കുള്ള 1-ാം പടി നിലവിളിയാണെങ്കിൽ ഉയർച്ചയിലേക്കുള്ള 2-ാം പടി അനുസരണമാണെങ്കിൽ ഉയർച്ചയിലേക്കുള്ള 3-ാം പടി ശക്തിയെ പുതുക്കലാ ആത്മീയ ഗോളത്തിൽ ഒരു ശക്തിയുണ്ട് സമസ്ത സാമ്രാജ്യങ്ങൾക്ക് ശക്തിയുണ്ട് അമേരിക്കയിൽ ഓൾമൈറ്റി ഡോളർ പവറെങ്കിൽ ജർമ്മനിക്ക് ശാസ്ത്രീയ ശക്തിയെങ്കിൽ റഷ്യക്ക് ആറ്റം ബോംബിന്റെ ശക്തിയെങ്കിൽ ഇന്ത്യക്ക് ചേരിയേലാ നയത്തിന്റെ ശക്തിയെങ്കിൽ അതേ ചൈനയ്ക്ക് ജനസംഖ്യയുടെ ശക്തിയെങ്കിൽ ക്രിസ്തുവിന്റെ സാമ്രാജ്യത്തിന്റെ ശക്തി വിശുദ്ധന്മാരിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് അലൗകികമായ ശക്തി ആ ശക്തിയുടെ വ്യാപാരത്തിനാണ് ഞാൻ നിങ്ങൾക്ക് ശ്രദ്ധിക്കുന്നത് 3 ആത്മാക്കളെ കുറിച്ച് ബൈബിൾ പറയുന്നു ഹ്യൂമൻ സ്പിരിറ്റ് ഈവിൾ സ്പിരിറ്റ് ഹോളി സ്പിരിറ്റ് മനുഷ്യാത്മാവ് ദുരാത്മാവ് ദൈവാത്മാവ് നിന്റെ ശരീരം പ്രാണൻ ആത്മാവ് നിന്നിരിക്കുന്നത് 3 കൂടെ ചേരുന്നു നന്ദി മരിച്ചു കഴിയുമ്പോൾ ശരീരം മാത്രം ഇവിടെ കിടക്കും ஆத்மாவும் பிராணனும் வேறுபட்டு போகும். ഈ ആത്മാ വേർപെടുത്തുന്നതിന് മുമ്പേ തന്നെ ആത്മാവ് എവിടോട്ട് പോകുന്നു എന്നുള്ള നിശ്ചയം വരുത്തിക്കൊള്ളണം. അത് കഴിഞ്ഞിട്ട് കുറച്ച് സ്വന്തം പുരത്തിയതുകൊണ്ടും ഒത്തിരി നേർച്ച കാഴ്ച കഴിച്ചതുകൊണ്ടും നിന്റെ ആത്മാവിന് രക്ഷ ലഭിക്കാൻ പോകുന്നില്ല. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിപ്പാൻ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടത്. വാഴയ്ക്ക് വളമിടേണ്ടത് വാഴക്കൊല വെട്ടുന്നതിന് മുമ്പെയാ. ഇഷ്ടം പോലെ വളം കിട്ടി, പക്ഷെ എന്റെ കട്ടിന്റെ കീഴിൽ ഇരിക്കുകയായിരുന്നു. വാഴ കുലച്ചു കുല വിളഞ്ഞ് വെട്ടി മാർക്കറ്റ് വിറ്റു തിരിച്ചു വന്നപ്പോൾ അവർത്തത് കയ്യും വളമിട്ടില്ലല്ലോ. കളയുണ്ടാകും ഞാൻ വാഴപ്പിണ്ടിയുടെ ചവിട്ടിലോട്ടിട്ടുകൂടെ. അതാണ് മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. ഇത് മനസ്സിലാക്കാൻ ഞാൻ ദൈവത്തെ ശ്രമിക്കുന്നു. കുല വെട്ടും മുമ്പേ വളമിട്ടവരാണ് ഭാഗ്യശാലികളെങ്കിൽ. 7 ദിവസം ഇവിടെ നടക്കുന്ന മഹായോഗങ്ങളിൽ വളമിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് മാതൃമുള്ളവൻ ഇപ്പോൾ തന്നെ നന്നായി കൊള്ളണം, നന്നായി കൊള്ളണം. ആത്മാവ് നിന്റെ ശരീരത്തിൽ നിന്ന് കൊയ്തെടുക്കും മുൻപേ നിന്റെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി ചിന്തിക്കുക. ഈ യോഗങ്ങൾ ഉതകിയെങ്കിൽ നീ ഭാഗ്യശാലിയാണ്. അത് മനുഷ്യാത്മാവാണ്. രണ്ടാമത്തെ വാക്യം,
അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും
കാലഗതിയെയും
ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു.
അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ഒരു ആത്മാവ്, അതിന്റെ പേരാണ് ദുരാത്മാവ്. അത് പ്രാപിക്കാൻ വേണ്ടി ആരും ഉപവസിക്കണ്ട, പ്രാർത്ഥിക്കണ്ട, കാത്തിരിക്കുമ്പോൾ ഒഴിക്കണ്ട. ദുരാത്മാവിനാണ്ട് നിറയ്ക്കണം ഗ്ലോറി ഗ്ലോറി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണ്ട. നീ കണ്ണുനീരൊഴിക്കണ്ട, പ്രാർത്ഥിക്കണ്ട, പിന്നെന്തോ ചെയ്താൽ മതി. യോഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പറയണം, നല്ലൊരു ദൂത് എന്റെ ഇടത്തെ മരത്തിരിക്കുന്ന രണ്ട് കണ്ണന്മാരോടാണ്, രണ്ട് കല്ലികളോടാണ്, എന്നോടല്ല, 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 ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും മക്കളെ. അവസാനത്തെ ആശീർവാദം പറയുമ്പോഴത്തേക്കും നിന്റെ അടുത്തിന് കയറിക്കോളും. അനുസരണക്കേടിന്റെ മക്കളെ വ്യാപരിക്കുന്ന ആത്മാവ് ഇന്ന് സമസ്ത ലോകത്തെ ആത്മാവ് വ്യാപരിക്കുക. അമ്മയപ്പന്മാരെ അനുസരിപ്പാൻ മക്കൾക്ക് തയ്യാറില്ല. കുഞ്ഞുങ്ങളെ, അനുസരണത്തിന്റെ ആത്മാവ് നിങ്ങൾ ഉണ്ടായിരിക്കട്ടെ. നീ ലോകത്തിലേക്ക് പിറന്നപ്പോൾ അടുത്ത സ്നേഹിതരെ കാണും മുൻപേ, വിദ്യാർത്ഥികളെ കാണും മുൻപേ, ബോയ് ഫ്രണ്ടിനെ കാണും മുൻപേ, ഗേൾ ഫ്രണ്ടിനെ കാണും മുൻപേ നീ കണ്ടത് നിന്റെ മാതാപിതാക്കളെയാണ്. സിലബസ് മാറാം, ടെക്സ്റ്റ് ബുക്ക് മാറാം, സ്കൂളുകൾ മാറാം, കോളേജ് മാറാം, അധ്യാപകരെ മാറാം, ക്ലാസ് റൂംസ് മാറാം, പക്ഷെ നിന്റെ അപ്പനെയും അമ്മയും നിനക്ക് മാറുവാൻ കഴിയുന്നില്ല. നീ അമ്മ നിനക്ക് നന്മയുണ്ടാകുവാനും ദീർഘായുസ് ഉണ്ടാകുവാനും ദൈവത്തിന്റെ വചനപ്രകാരം മാതാപിതാക്കളെ അനുസരിക്കട്ടെ. വിദ്യാർത്ഥികളെ, അധ്യാപകരെ അനുസരിപ്പീ. നാളെ പഠിത്തമുണ്ട് സർ എന്ന് ഞാൻ ചോദിച്ചു ഒരു കാലം കൂടി ഞങ്ങൾ പഠിക്കുമ്പോൾ ഉണ്ടെന്ന് പറഞ്ഞാലേ വരികയുള്ളൂ. ഇന്ന് നേരെ തിരിഞ്ഞു അധ്യാപകന്മാരും പിള്ളേരോട് ചോദിക്കും, നാളെ പഠിത്തമുണ്ടോ? കാരണം സ്റ്റുഡൻസ് യൂണിയനാണ്. ഇത് നന്നായി നേരമല്ല. എന്നാൽ ഗുരുക്കന്മാരെ അനുസരിപ്പാൻ അധ്യാപകർ തയ്യാറാകട്ടെ. ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിപ്പി. അനുസരണം എന്ന് പറയുന്നത് ശാപമല്ല മക്കളെ, അത് അനുഗ്രഹം തന്നെയാണ്. സാറ അബ്രഹാമിനെ യജമാനൻ എന്ന് വിളിച്ച് അനുസരിച്ചിരുന്നു. ദൈവത്തിന് യജമാനൻ എന്ന് വിളിക്കണ്ട, എന്തോ വിളിക്കണമെന്ന് നേരത്തെ തീരുമാനിക്കണം. ഒരു സഹോദരൻ പറഞ്ഞ് ചീത്ത വിളിക്കാതിരുന്നു വിളിച്ചു. ആ വിളിയിൽ തന്നെ, സംബോധനയിൽ തന്നെ ഒരനുഗ്രഹം ഉണ്ടെന്ന് ഓർക്കണം. എന്തിനാ വിധേയത്വം? ആദാമാദ്യം നിർമ്മിക്കപ്പെട്ടു, പിന്നെയാണ് ഹവ്വ. ആദാമല്ല സ്ത്രീ അത്രേ വഞ്ചിക്കപ്പെട്ട് ലംഘനത്തിൽ അകപ്പെട്ടത്. സൃഷ്ടിപ്പിൽ 2nd സ്ഥാനം, പാപം ചെയ്തപ്പോൾ 1st സ്ഥാനം, വാരിയലിന്റെ വളവ്, ഇത് മൂന്നും കൂടെ ചേരുമ്പോൾ അനുസരണം നിനക്കൊരു ഭൂഷണമാണ്. പക്ഷേ നിനക്കായിരിക്കുന്ന ഒരു ഭർത്താവിനേക്കാൾ സൗന്ദര്യം കൂടുതൽ, ചിലപ്പോൾ നിനക്കായിരിക്കും ആരോഗ്യം കൂടുതൽ, നിനക്കായിരിക്കും ശമ്പളം കൂടുതൽ, നിനക്ക് 5 അടി 5 ഇഞ്ചും, നിന്റെ ഭർത്താവ് 5 അടി 3 ഇഞ്ച് കാണും, ചിലപ്പോൾ നിനക്കായിരിക്കും നീളം കൂടുതൽ, ചിലപ്പോൾ പ്രായവും കൂടുതൽ. സാരമില്ല, എങ്കിലും അനുസരണം നിനക്കത് അനുഗ്രഹം തന്നെയാണ്. അത് ശാപമല്ല, കാരണം നീ സൃഷ്ടിപ്പിൽ ദൈവം അത് വെച്ച വ്യവസ്ഥയാണ്. ആണ്യ ഭർത്താവേ, നീ ഒരു കമാൻഡിങ് ഓഫീസർ ആയിരിക്കരുത്. നിനക്ക് ക്രിസ്തുവിന്റെ വചനത്തെ അനുസരിപ്പാൻ കടപ്പാടുണ്ട്. എന്തെന്നാ അറിയാമോ? ബലഹീനരായിരിക്കുമ്പോൾ തന്നെ, ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ, പാപികളായിരിക്കുമ്പോൾ തന്നെ, യോഗ്യതയുടെ ലാഞ്ചനയില്ലാതിരിക്കുമ്പോൾ സ്വന്തം ജീവനെ മറുവിലയായി കൊടുത്ത ക്രിസ്തുനാഥൻ അവനാണ് നിന്റെ മാതൃകയെങ്കിൽ നിന്റെ ഭാര്യയുടെ യോഗ്യതകളെയല്ല അവളുടെ വ്യക്തിത്വത്തെ മാനിക്കാൻ തയ്യാറാകുന്നു. നീ അതേ ഒരു സഹോദരി ഒരിക്കൽ പറഞ്ഞു, ദൈവം പോലും ഇസ്രയേലിന് 10 കൽപ്പന കൊടുത്തുള്ളൂ, എന്റെ ഭർത്താവ് 1 ദിവസം 20 കൽപ്പന കൊണ്ടുവരുന്നത്. ഇങ്ങനെ കമാൻഡിങ് ഓഫീസർ അല്ല അവളുടെ തലയാണെങ്കിലും ദൈവോദനത്തിന് കീഴ്പ്പെട്ടിരിക്കുവാൻ പ്രേരണ. അവൾ അടിമയല്ല, അവൾ ദാസിയല്ല, അവൾ ജീവിതത്തിന്റെ പങ്കാളിയല്ല. 3 വിധ அடிமத்து சங்கிலியில் ஸ்திரீயை வெந்திச்ச காலம் கழிஞ்சு அறியாமோ பெண் குஞ்சு ஜனிச்சா விவாகம் வரை அப்பன்டி அடிம, அது கழிஞ்சா பர்த்தாவின் மரணம் வரை பர்த்தாவின் அடிம, பர்த்தாவ் மரிச்சு கழிஞ்சா பிள்ளாருடைய அடிம, இதற்கு கழிஞ்சும் அது அதே ஈ சிந்த மாற்றியது விசுத்த வேத புஸ்தகமான அடிமையல்ல தாசியல்ல அவன் ஜீவன் கிறவைக்கு கூட்டவகாசியாக அவன் வெகுமானம் கொடுப்பி ஈ சிந்தாதி வச்சு கொடுத்து வரா இந்த ஒரு குஞ்சு ஜனிச்சா உடன் தண்ணி எந்த குட்டியா സാവകാശമായിട്ട് ചോദ്യേ, അതിവേ നോർമൽ ആണോ സിസേറിയൻ ആണോ എന്ന് ചോദ്യേ, പിന്നെ ഹോസ്പിറ്റലാണോ വീട്ടിലാണെന്ന് ചോദ്യേ, അപ്പനെ പൊള്ളിക്കുന്നു അമ്മയെ പൊള്ളിക്കുന്നു ചോദ്യേ, ആർക്കും ഈ ദീർഘക്ഷമയില്ല എനിക്ക് ഉൾപ്പെടെ. പിന്നെ ആദ്യം ചോദിക്കും ആൺകുഞ്ഞാന്നോ പെൺകുഞ്ഞാന്നോ, ഓ ആൺകുഞ്ഞാന്ന് അറിയാമെങ്കിൽ നാമം വിശദീകരിക്കപ്പെടുന്നു, പെൺകുഞ്ഞാണെങ്കിൽ നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമി എന്നല്ല പറയുന്നത്, ആണെങ്കിൽ അതുകൊണ്ട് ആൺമക്കൾ യഹോവ നൽകുന്ന അവകാശവും പെൺമക്കൾ കർത്താവിന്റെ ശിക്ഷയുമല്ല, ആൺമക്കൾ പെൺമക്കൾ യഹോവ നൽകുന്ന ദാനമാണ്. രണ്ടുപേർക്ക് ഒരുപോലെ അനുഗ്രഹം കൂട്ടവകാശത്തെയും കൊടുത്തിരിക്കുകയാണെങ്കിൽ ഭർത്താവിനും വേണം വിധേയത്വം. ആമേൻ. ഏത് മനുഷ്യന് ശ്രേഷ്ഠാധികാരികൾ കീഴടങ്ങിയിരിക്കട്ടെ. ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങിയിരിപ്പി. എനിക്ക് ആർക്കും കീഴടങ്ങേണ്ടത് പറയാൻ ആരുമില്ല. ശുശ്രൂഷകന്മാർക്ക് ദൈവസഭ ജനങ്ങൾ കീഴടങ്ങിയിരിക്കണം. നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പി. അവർ ഞരകിക്കൊണ്ട് വേറെ ചെയ്യാൻ ഇടകൊടുക്കരുത്. ആമേൻ. എന്നാ അല്ലെങ്കിൽ നിങ്ങൾക്ക് നന്നല്ല. ആകയാൽ വിദ്യാർത്ഥികൾ അധ്യാപകർക്ക് അനുസരണമുള്ളവരായിരിക്കട്ടെ. മക്കളെ അമ്മയപ്പന്മാരെ അനുസരിപ്പി. ഭാര്യമാരെ ഭർത്താക്കന്മാരെ അനുസരിപ്പി. ഭർത്താക്കന്മാരെ നിങ്ങളുടെ സ്വർഗത്തിലെ യജമാനരെ തന്റെ വചനത്തെ അനുസരിപ്പി. ഏത് മനുഷ്യനും ശ്രേഷ്ഠാധികാരികൾ കീഴടങ്ങിയിരിക്കട്ടെ. അനുസരണം അനുഗ്രഹമാണ്. അനുസരണക്കേണ്ട ആത്മാവിനെ നമുക്ക് ഇന്ന് രാത്രി അകറ്റാൻ അല്ലേ അവരെ അകറ്റാം. മൂന്നാമത്തെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. അതായത് അപ്പോസ്തല പ്രവൃത്തികൾ 5:32 വാക്യം വായിക്കും.
ഈ വസ്തുതയ്ക്ക് ഞങ്ങളും ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് നൽകിയ പരിശുദ്ധാത്മാവും സാക്ഷികളാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു.
അനുസരണക്കേടിന്റെ മക്കളിൽ ദുരാത്മാവ് വസിക്കുന്നുവെങ്കിൽ ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് നൽകുന്നതാണ് പരിശുദ്ധാത്മാവ്. യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ കയറി സ്വർഗം തുറന്നു. പരിശുദ്ധാത്മാവ് ഏത് രൂപത്തിലാണ് വന്നത്? പ്രാവ് രൂപത്തിൽ അവന്റെ മേലിറങ്ങി വന്നു. വിശുദ്ധ വേദ പുസ്തകത്തിൽ പ്രാവിനെ കാണുന്ന എവിടെ ആദ്യം കുറച്ച് പറഞ്ഞു? എത്ര പ്രാവശ്യം പ്രാവ് പോയെന്ന് ഓർമ്മയുണ്ടോ? 3 പ്രാവശ്യം. ആദ്യമേ പ്രാവ് പറന്നു പോയി, നിലത്തെങ്ങും കാലുവയ്ക്കോ മടങ്ങി വന്നു. 7 ദിവസം കഴിഞ്ഞ പ്രാവിനെ വിട്ടു, ഒരു വിലയുമായി മടങ്ങി വന്നു. 7 ദിവസം കഴിഞ്ഞ പ്രാവിനെ വിട്ടു, അത് ഇതുവരെയും മടങ്ങിപ്പോയിട്ടില്ല. സ്വർഗത്തിലെ കണ്ണുകൾ ഉയർത്തു. പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് വരുന്നു, പോകുന്നു, വരുന്നു, പോകുന്നു. ശൗലിന്മേൽ വരുന്നു, ഇത്താകന്മേൽ വന്നു, ഗിതയന്മേൽ വരുന്നു. നിലത്ത് കാലുവെച്ചില്ല, പെർമനന്റ് അഡ്രസ് സ്വർഗമായിരുന്നു. 2 പ്രാവിനെ വിട്ടത് യേശു സ്നാനമേറ്റപ്പോൾ ആ പ്രാവിറങ്ങി വന്നു. ഞാൻ എന്റെ ആത്മാവിനെ അവന്റെ മേലിൽ വെച്ചിരിക്കുന്നു. 3.5 കൊല്ലം ഇവിടെ പാർത്തു. ആത്മാവിനാൽ അവൻ എടുക്കപ്പെട്ടു. 1 വിലയും കൊണ്ട് 2 ട്രിപ്പിൽ പോയതുപോലെ ഈ പരിശുദ്ധാത്മാവ് ഈ പ്രാവിനെയും കൊണ്ട് അതേ യേശുവിനോടൊപ്പം പോയി. 3 ആ പ്രാവിനെ തുറന്നു വിട്ടത് പെന്തക്കോസ്തു നാളിലാണ്. ഇന്ന് വരെ ആ പ്രാവ് പോയിട്ടില്ല. ഈ പന്തലിലും അത് പറന്ന് നടക്കുന്നു. ക്ഷണമായി നൽകപ്പെട്ടു. അത് നിന്നു പോയിട്ടില്ല. ഇഷ്ടമില്ലാത്തവൻ പറയുമ്പോൾ നിൽക്കുന്നതല്ല എന്റെ ഭാഷ. ട്രാഫിക് പോലീസ് സ്റ്റോപ്പ് ചെയ്ത് വണ്ടി നിൽക്കുന്നത് പോലെ നിർത്തുന്നതല്ല. ഇതിനെ അയച്ചവന് മാത്രം ഇത് നിർത്താൻ കഴിയുമുണ്ടെങ്കിൽ ആത്മാവിൽ നിറഞ്ഞവർക്കാൻ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് വേഗം വരാറായി. അതുവരെ പൂർണ്ണമായി വരുന്നത് വരെ അംശമായി നീങ്ങിപ്പോയി. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. Praise the Lord. ദൈവമക്കളെ, ഇന്ന് രാത്രിയിലും ആത്മാവിൽ നിറഞ്ഞവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ആത്മവ്യാപാരത്തിനായി സ്തോത്രം ചെയ്യും. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. அந்த கழுகன்மாரை போல் சிறகடிச்சு கைவர் அவர் தளர்ந்து போகாது போல் க்ஷீணிச்சு போகாது நடக்கையும் செய்யும். ஆத்ம சக்தியா ஒரு உயர்ச்சையுண்டு, உயர்ச்சையுண்டு ஆத்ம வியாபாரத்தினாய் என்று இவத்தை சுதிக்கும். பத்தாயிரத்தி சுவிசேஷம் 23 அத்தியாயம் 12 வாக்கு வேகம் வைக்கமத்தாய் சுவிசேஷம் 23:12
தன்னைத்தான் உயர்த்தவரெல்லாம் தாழ்த்தப்படும்.
தன்னைத்தான் உயர்த்தவரெல்லாம் தாழ்த்தப்படும்.
தன்னைத்தான் தாழ்த்தவரெல்லாம் உயர்த்தப்படும்.
தான் தாழ்த்தவரெல்லாம் உயர்த்தப்படும். ദൈവസന്നിധിയിൽ ഉയർച്ച ആവശ്യമുണ്ടോ? നീ സ്വയം താഴുവാൻ മനസ്സായി. ഒന്നുമില്ലെന്ന് പറയാൻ മനസ്സായി. തന്നെത്താൻ ഉയർത്തിയാൽ നീ താഴ്ത്തപ്പെടും. തന്നെത്താൻ താഴ്ത്തി ഉയർത്തിയാൽ താഴ്ത്തപ്പെടും. സ്വയം താഴ്മയുള്ളവരെങ്കിൽ നിന്നെ ഉയർത്തുന്ന ഒരു ദൈവമാണ് നമ്മുടെ. ഹല്ലേലൂയ. ഇല്ലാത്തവനെല്ലാം ഒരു ദിവസം താഴുമെന്ന് ബൈബിളിലുണ്ട്. അത് വായിച്ചു നോക്കി. യെശയ്യാവിന്റെ പ്രവചനം 2:11 വാക്യം വായിച്ച്
മനുഷ്യരുടെ നിഗളിച്ച കണ്ണ് താഴും.
നിഗളിച്ച കണ്ണ് താഴും.
പിന്നെ പുരുഷന്മാരുടെ ഉന്നത ഭാവം കുനി.
മുഷ്ടി ചുരുട്ടി പല്ല് കടിച്ച് കണ്ണ് മുഴപ്പിച്ച് മസിൽ കാട്ടി പല്ല് കടിച്ച് ഞാൻ ആരാന്ന് അറിയാം കൂടാ അറിയാം. 103 സങ്കീർത്തനത്തിലുണ്ട് മനുഷ്യന്റെ ആയുസം പുല്ലുപോലെയാകും. ഞങ്ങളുടെ എൻ കെ ചാക്കോച്ചൻ അപ്പച്ചൻ പറയുമായിരുന്നു, നമ്മുടെ വലിയ മന്ത്രി ഒരു വലിയ പുല്ല്, നീ ഒരു കൊച്ചു പുല്ല്. ഉണ്ടാക്കാൻ മേക്കുല്ല ബി എ പുല്ല് പി എച്ച് ഡി പുല്ല് ടി എസ് പുല്ല് എന്നൊക്കെ പറ സകല ജടവും നാളെ ആരെയും കാണും പുല്ലേന്ന് വിളിക്കേ. എന്നാൽ നീ നിന്നെ തന്നെ വിളിക്കണം. അറിയാമോ മൂക്കിൽ ജീവശ്വാസമുണ്ടോ മനുഷ്യ? നിനക്ക് എന്ത് പുകഴുവാനുള്ളൂ? ഇരിക്കുന്ന കസേരെ എഴുന്നേറ്റ് നിൽക്കണമെങ്കിൽ ദൈവം കൃപ ചെയ്താലേ സാധിക്കും. വീട്ടിൽ പോക്കറ്റിൽ ഇട്ടുണ്ട് വന്ന നീ തിരികെ ചെന്നാ വീട് തുറക്കണമെങ്കിൽ എന്റെ ദൈവം അനുവദിച്ചാലേ തുറക്കുവാൻ. ഉന്നതഭാവം താഴും, നിഗളിച്ച കണ്ണ് താഴും. അടുത്ത അത് 17 വാക്യം കൂടെ വായിച്ചേ. ശരിയാ 2:17.
അപ്പോൾ മനുഷ്യന്റെ ഗർവം കുനിയും.
ഗർവം കുനിയും.
പുരുഷന്മാരുടെ ഉന്നത ഭാവം താഴും.
പുരുഷന്മാരുടെ ഉന്നത ഭാവം. അപ്പൊ സ്ത്രീകൾക്ക് ഒരു സന്തോഷമായിക്കണം. നിങ്ങൾക്ക് ഒരു കുഴപ്പം വരുത്തില്ലല്ലോ. അങ്ങനെ വിചാരിക്കരുത് മക്കളെ. ആദ്യം ദൈവം പുരുഷനെ സൃഷ്ടിച്ചത് കൊണ്ട് പുരുഷന്റെ കാര്യം ആദ്യം പറഞ്ഞതേ ഉള്ളൂ. പിന്നെ സ്ത്രീയെ സൃഷ്ടിച്ചത് കൊണ്ട് അടുത്ത അധ്യായത്തിൽ ആ കാര്യം കൂടെ പറഞ്ഞു. അതുകൂടെ വായിച്ച് ഏൽപ്പിച്ചില്ലെങ്കിൽ ഈ സമൂഹത്തോട് ഞാൻ കാണിക്കുന്ന ദ്രോഹമല്ലേ? വായിച്ച് 3:16 കൂടെ. ശരിയാ
3:16
പുത്രന്മാർക്ക് മാത്രമല്ല പുത്രിമാർക്ക് കൊണ്ട് നിഗളം. നിഗളിച്ച്
കഴുത്തു നീട്ടി
കോഴി മുട്ടയിൽ വെച്ച് നീട്ടുന്ന പോലെ നീട്ടുകയല്ല. പിന്നെയോ ബ്ലൗസിന്റെ കഴുത്തിന്റെ ഇറക്കം താഴോട് താഴുമ്പോൾ കഴുത്ത് നീണ്ടു വരും മക്കളെ. ബാബേൽ പുത്രി അല്ല നീ, സോദോം പുത്രി അല്ല നീ, നീ സിയോന്റെ പുത്രിയാ. പുത്രിക്ക് പ്രമാണമില്ല, സോദോം പുത്രിക്ക് പ്രമാണമില്ല, ബാബേൽ പുത്രിക്ക് പ്രമാണമില്ല, സിയോന്റെ പുത്രിമാർക്ക് പ്രമാണമുണ്ടെങ്കിൽ. പുരുഷ നിന്റെ അഹങ്കാരം, സ്ത്രീയെ നിന്റെ അഹങ്കാരം കുലിഞ്ഞു വരുന്ന താണു വരുന്ന ഒരു ദിവസമുണ്ട്. നീ ഇന്ന് തന്നെ ഉയർത്തുമെങ്കിൽ നിന്നെ അവൻ താഴ്ത്തും. നിഗളിച്ച കണ്ണുകൾ താഴുവാൻ പോകയാണ്. യഹോവേ ആര് എന്ന് ചോദിച്ചതായ ഹർമോനി ചെങ്കടലിൽ തള്ളി ഉപ്പുവെള്ളം കുടിപ്പിച്ചവനാണ് എന്റെ ദൈവം. അത്യുന്നതനോട് സമരാഗമെന്ന് ആക്രോശിച്ച ലൂസിഫറിനെ ഏറ്റവും താഴെ കുഴിയിലേക്ക് അന്ധതമസ്സിലേക്ക് ഇട്ട് കളഞ്ഞ ദൈവമാണ് നമ്മുടെ ദൈവം. ഇതൊക്കെ ഞാൻ എന്റെ ധനമാഹാത്മത്താൽ പണിത മഹതിയാൻ ബാബിലോണല്ലേ എന്ന് ചോദിച്ച ലൂസിഫറിനെ അതെ ചോദിച്ച നെബുക്കദ്നേസറിനെ പുല്ലിൽ നിന്ന് കാളയ്ക്ക് സദൃശനാക്കി മാറ്റിയ ദൈവമാണ് നമ്മുടെ ദൈവം. യഹോവയ്ക്ക് മഹത്വം കൊടുക്കാത്ത ഹേരോദാവിനെ അടിച്ച് താഴെയിട്ട ദൈവമാണ് നമ്മുടെ ദൈവമെങ്കിൽ ഇന്ന് രാത്രി താഴുക താഴുക താഴുക, എനക്കൊന്നും പുകഴുവാനില്ല. ലോകത്തിലെ കമ്പനികളിൽ, ഓഫീസുകളിൽ, ഫാക്ടറികളിൽ, ഉദ്യോഗ മണ്ഡലങ്ങളിൽ ഒരു പ്രമോഷനോ അഡ്മിഷനോ കിട്ടണമെങ്കിൽ യോഗ്യതയുടെ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരണം. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ്, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്സ്, ക്യാരക്ടർ സർട്ടിഫിക്കറ്റ്സ്, യോഗ്യത നോക്കിയ പ്രമോഷൻ കൊടുക്കണം. അത് ഒരൊറ്റ കമ്പനിയേ ഉള്ളൂ അയോഗ്യതയുമായി വന്നാൽ അഡ്മിഷൻ കിട്ടുന്ന സ്ഥലം. അവിടെയാണ് ഇന്ന് രാത്രി നമ്മൾ കൂടി വന്നത്. ചില വ്യക്തികളെ ഞാൻ പരിചയപ്പെടുത്തും. പിന്നാലെ വരുന്നു അവന്റെ ചെരിപ്പില്ല, ഞാൻ യോഗ്യനല്ലെന്ന് പറഞ്ഞവനെ ஸ்திரீகள் எரிச்சவர் ஏற்ற வலியவராய் இருக்குவார் என்கிற சதாதிபதி. கர்த்தாவே நீ இந்த பிரயோகத்து வருவான் ஞா അവനെ അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലനായി മൂന്നാം സ്വർഗം വരെ എടുക്കുക. ദൈവത്തിന് പ്രസാദം തോന്നിയെങ്കിൽ സ്വയം വിരിയപ്പെടുവാൻ തയ്യാറാകുമോ? അവിടെ ഇരിപ്പിൽ ഇരുന്നുകൊണ്ട് കർത്താവേ എന്റെ യേശുവേ എനിക്ക് യാതൊരു യോഗ്യതയില്ല, മാത്രൻ അയോഗ്യൻ അയോഗ്യെന്ന് സമ്മതിക്കൂ. സ്വയം താഴ്ത്തുന്നെങ്കിൽ ദൈവം തന്നെ ഉയർത്തും. ദൈവത്താൽ ഉയർത്തപ്പെടുവാനുള്ള യോഗ്യത നാം 91 സങ്കീർത്തനത്തിന്റെ 14 വാക്യം വായിക്കാൻ വേണം.
അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും.
അവൻ
എന്റെ നാമത്തെ അറിയിക്കാൻ ഞാൻ അവനെ
അവന്റെ നാമത്തെ അറിയാൻ ദൈവം നിന്നെ ഉയർത്തും. ദൈവം തരുന്ന നന്മകളോടല്ല പല്ല് പറ്റി നിൽക്കേണ്ടത്, ഓമന കുഞ്ഞുങ്ങളോടുമല്ല, നിന്റെ സമ്പത്തോടും ആരോഗ്യത്തോടുമല്ല, ദാനങ്ങളിലല്ല, ദാതാവിനോട് പറ്റി നിൽക്കണം. ദൈവത്തിനോ അതിശക്തയായ ഒരു കർത്തൃദാസി തന്റെ ഭർത്താവിനോടൊപ്പം മോട്ടോർ ബൈക്കിൽ ഇങ്ങനെ യാത്ര ചെയ്ത് പോകുമ്പോൾ ഇടയ്ക്ക് വെച്ച് ഒരു കുഴിയിൽ കയറേണ്ടതായിട്ടോ കുഞ്ഞോളെ ഒന്ന് ഇറങ്ങാൻ പറഞ്ഞു. ഏത് കുഞ്ഞോളാന്ന് ഇപ്പൊ ഞാൻ പറയുന്നില്ല. ദൈവത്തിന് സ്വന്തമുണ്ടായിട്ട് അമ്മേ കയറി മോട്ടോർ ബൈക്ക് മുന്നോട്ട് കൊണ്ടുപോയ ശേഷം കരിമോളാൻ പറഞ്ഞു. വെയിറ്റ് ചെയ്തു, പക്ഷേ ദൈവദാസി ഇരുന്നില്ല. അദ്ദേഹം വിട്ടത് പോയി. കുറെ ആളുണ്ടെന്ന് വിചാരിച്ച് വർത്തമാനം പറഞ്ഞോണ്ടാ പോയത്. പോയി അവിടെ ചെന്ന് തിരിഞ്ഞു നോക്കിയപ്പോഴാ മിസ്സസ് മിസ്സായി പോയി. ശ്രദ്ധിക്കണം, നേരെ തിരിച്ചു വന്നു ആ സ്ഥാനത്ത് വന്ന് കർത്തൃദാസി പിറകിൽ ഇരുത്തി യാത്ര തുടങ്ങിയപ്പോൾ ആ ദൈവദാസി തീരുമാനിച്ചു, ഇതുവരെ ബൈക്കെ പിടിച്ചോണ്ട് ഞാൻ ഇരിക്കുമായിരുന്നു, ഇന്ന് മുതൽ ഇയാളെ പിടിച്ചോണ്ട് ഞാൻ ഇരിക്കും. കാരണം ഞാൻ പോയാൽ അദ്ദേഹത്തിന് മനസ്സിലാകണം. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആ ദൈവദാസിയുടെ പേര് പറയാം, മേരി കോ. ദൈവത്തിന് സ്തോത്രം. ജീവചരിത്രം പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി വലിയ സംഗതിയാണ്, ദാനങ്ങളിലല്ല ദാതാവിനെ കടന്നു പിടിക്കുമെങ്കിൽ യേശുവോട് ചേർന്നിരിപ്പത്ര ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. ഓ യേശുവോ ചേർന്നിരിപ്പ എത്ര മോഹമേ. ആടുമാടുകൾ പോയി, സൗന്ദര്യം പോയി, ആരോഗ്യം പോയി, മിത്രങ്ങൾ പോയി, സ്നേഹിച്ച ഭാര്യ പോലും തള്ളിപ്പറഞ്ഞു. ഓമന മക്കളും മരിച്ചു പോയപ്പോഴും താൻ പറയുന്നത്, എന്റെ മക്കള് മരിച്ചെങ്കിലും ആടുമാടുകളെല്ലാം പോയെങ്കിലും എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവനോടെ ഇരിക്കുന്നു. അന്യനല്ല സ്വന്തം കണ്ണുകൊണ്ട് തന്നെ ഞാൻ അവനെ കാണും കാണും കാണും. ഈ പ്രത്യാശയുള്ള ദൈവങ്ങൾ കാണാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവൻ എന്നോട് പറ്റി നിന്നു, പറ്റി നിൽക്കുന്നവരെ ഉയർത്താൻ പോകുക. ഇങ്ങനെയെങ്കിൽ ഇനി ഒരു ദിവസം നമ്മളെ ശാരീരികമായി ഉയർത്തും. അതോട് വേഗം വായിച്ച് നമുക്ക് അവസാനിപ്പിക്കണം. തെസ്സലോനിക്കയുടെ 1:4-16 വാക്യങ്ങൾ വേഗം വായിക്കും.
കർത്താവ് ഗംഭീരനാദത്തോടും
ഗംഭീരനാദത്തോടും
പ്രധാന ദൂതന്റെ ശബ്ദത്തോടും
ശബ്ദത്തോടും
ദൈവത്തിന്റെ കാവളത്തോടും കൂടെ
ആമേൻ
സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും
സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും
ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും.
ഉയർത്തെഴുന്നേൽക്കുന്ന ക്രിസ്തുവിൽ മരിച്ചവരാണ് അടുത്തത്.
പിന്നെ
പിന്നെ
ജീവനോട് ശേഷിക്കുന്ന നാം அவரோடு ஒளிமிச்ச ஆகாசத்து கர்த்தாவினே எதிரேற்பான் மேகங்களில் எடுக்கப்படும்
மண் மரிச்சு அடக்கப்படும் உயர்த்து நேற்று விஜயஸ்ரீலாளுகளாய் സ്വർഗാരോഹണം ചെയ്ത ക്രിസ്തു ഇന്ന് പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കും. അവൻ വെയിറ്റ് ചെയ്യുക. തന്റെ രക്തം കൊണ്ട് സമ്പാദിച്ച ഒരു സമൂഹമുണ്ട് ലോകത്തിൽ, കറ ചുളുക്കം മാലിന്യമൊന്നുമില്ലാത്ത ഒരു പരിശുദ്ധ സഭ. ആ സഭയ്ക്ക് വേണ്ടി നമ്മുടെ കർത്താവ് വേഗം വരാൻ പോയി. പിതാവാം ദൈവത്തിന്റെ ഒരു ഓർഡർ വെയിറ്റ്
ചെയ്യണം.
മണവാട്ടി കൂട്ടിക്കൊണ്ട് വരും. അവരുടെയൊക്കെ ആകാശ മേഘങ്ങൾ വരെ ഇറങ്ങി വരും. അപ്പോൾ വിശുദ്ധി അലങ്കാരപ്പുടവ ധരിച്ച ഒരു കൂട്ടം ദൈവജനങ്ങൾ സഭയാകുന്ന മണവാട്ടി ഇവിടെ ഉയർത്തപ്പെടാൻ പോകുകയാണ്. ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ. നീ ഉണരാതിരുന്നാ ഞാൻ കള്ളനെ പോലെ വരും. ഏത് നാഴിക്ക് നിന്റെ മേൽ വരുമെന്ന് നീ അറിയുന്നില്ല. ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ. ഏത് നാഴിക്ക് വരുമെന്നൊന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എന്ത് ഗുണമായിരുന്നു. ഇന്ന് രാത്രി ആവശ്യപ്പെടുക, മക്കളെ ഞാൻ എപ്പോൾ വരണം? നീ പറയും, താവേ ഞായറാഴ്ച വരാവേ. 11:12 ഇടയ്ക്ക് കർത്താവിന്റെ മേശയാദരിച്ച് വിശുദ്ധ ചുംബനവും കഴിഞ്ഞ് ജയം ജയം ഹല്ലേലൂയ്യയുടെ തകർക്കുന്ന ഹല്ലേലൂയ്യ തകർത്ത് പാടുമ്പോൾ പോകാനെന്ത് കുതൂഹലമാണ്. അത് നല്ല അവസരമാണ്. പക്ഷെ അമേരിക്കയിലെ ദൈവജനങ്ങൾ അപ്പോൾ ഊർക്കം വലിച്ചോറണ്ട. നമ്മളെ കൂടാതെ അവർ രക്ഷാപൂർത്തി പ്രാപിക്കുമോ? ഇല്ല. ഗൾഫുകാർക്ക് ഞായറാഴ്ച നല്ല ദിവസമല്ല, അവർക്ക് വെള്ളിയാഴ്ച മാത്രമേ അവധിയുള്ളൂ. എന്നാ നിന്റെ ഞായറാഴ്ചയും തിരുവത്താഴവും വെള്ളിയാഴ്ച നോക്കിയല്ല അവൻ തക്ക സമയത്ത് ഒരുങ്ങിയിരിക്കുന്നവർക്കാണ് ഞാൻ ദൈവത്തിന് സ്തോത്രം. ഒരുങ്ങിയിരിക്കുമ്പോൾ വണ്ടി വേഗം വരണമെന്നാണ് ആഗ്രഹമെങ്കിൽ നമ്മുടെ കർത്താവ് വേഗം വരാറായി, വേഗം വരാറായി. എന്തിനു വേണ്ടി അവൻ വരുന്നു? ഞാമേ കള്ളൻ വരുന്നതെന്ത്? ഇന്നലെ രാത്രി 3 മണിക്ക് ഞങ്ങൾ വീട്ടിൽ കള്ളൻ കയറി ഞങ്ങളുടെ ചൂലെടുത്തോണ്ട് പോയി. ആരും പറഞ്ഞു കേട്ടിട്ടില്ല. പഴയ പേപ്പറെല്ലാം എടുത്തോണ്ട് പോയി. ഇല്ല, വേസ്റ്റ് ബാസ്കറ്റ് എടുക്കാനല്ല, പേപ്പറുകൾ എടുത്തോണ്ട് പോകാനല്ല, ചൂലെടുക്കാനല്ല, നിഗൂഢ നിക്ഷേപം മാത്രം മതി കള്ളനെങ്കിൽ. ആമേൻ. അടിഞ്ഞാട് നടക്കുന്ന കൺട്രോൾ ഇല്ലാത്ത ക്രിസ്ത്യാനിക്ക് വേണ്ടിയല്ല, ഒരുക്കപ്പെട്ട വിശുദ്ധന്മാരെ തന്നെ പോക്കിൽ അവർക്കൊരു സ്പേസ് സൂട്ട് ഉണ്ട്. അതോടെ വായിച്ച് അവസാനിപ്പിക്കാം. 1 കൊരിന്ത്യർ 15 53 മുതൽ 55 വരെയുള്ള വാക്യങ്ങൾ വേഗം വായിക്കാം.
ഈ ദ്രവത്വമുള്ളത്,
ഈ ദ്രവത്വമുള്ളത്,
അദ്രവത്വത്തെയും ഈ മർത്യമായത്,
മർത്യമായത്
അമർത്യത്തെയും ധരിക്കണം,
ധരിക്കണം. ആമേൻ.
ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും,
ആമേൻ,
ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി,
മരണം നീങ്ങി
ജയം വന്നിരിക്കുന്നു എന്ന്
വന്നിരിക്കുന്നു
എന്ന് എഴുതിയ വചനം നിവൃത്തിയാകും. ഏ മരണമേ,
ഏ മരണമേ,
നിന്റെ ജയം എവിടെ? ഏ മരണമേ,
മരണമേ,
വിഷമുള്ള വീട്.
ഒരു കൂട്ടം വിശുദ്ധന്മാർ പാടാൻ പോവുകയാണ്. 2 ഗ്രൂപ്പുകളാണ് ഞാൻ അവരെ തിരിക്കാം. ദൈവ മക്കളെ ഓർത്തു നോക്കൂ, ഈ സാധാരണ വസ്ത്രം കൊണ്ടൊന്നും നമുക്ക് മേലോട്ട് പൊങ്ങാനോ കഴിയില്ല. ബഹിരാകാശ യാത്രക്കാർ ആദ്യം ഉപയോഗിച്ച വസ്ത്രം ഇന്നും പാസ്റ്റർ ജോൺസൺ ദാനിയൽ താമസിക്കുന്ന അമേരിക്കയിലെ ടെക്സാസ് സ്റ്റേറ്റിലെ ഹ്യൂസ്റ്റൺ നഗരത്തിലുണ്ട്. 15 ലക്ഷം അമേരിക്കൻ ഡോളർ അന്ന് വരെയാണ് അവർക്ക് മേലോട്ടൊന്ന് പൊങ്ങാനുള്ള വസ്ത്രം ചന്ദ്രഗോളത്തെ ലക്ഷ്യമാക്കി പോകാൻ. ഇന്ന് 50 ലക്ഷം ഡോളർ എങ്കിലും വേണ്ടി വരും. എന്നാൽ നമുക്ക് പോകേണ്ടത് അവിടെ വരെ അല്ല. 1000 1000 കോടി വാനഗോളങ്ങളെ താണ്ടി പറന്നു ചേരുവാൻ നിന്റെ മുഴുവൻ സ്വത്തും വിറ്റാലും ഈ സൂട്ട് കിട്ടുകയില്ല. നീ ഭാരപ്പെടണ്ട, സമയമാകുമ്പോൾ അത് അയച്ചു തരാൻ പോകുകയാണ്. ഈ ദ്രവത്വം അദ്രവത്വത്തെയും ഈ മദ്യമായ അവസ്ഥയെയും ധരിക്കും. കാരണം കേൾക്കുന്നതും നിനക്ക് വേണ്ടി ഉടുപ്പ് നിന്റെ മേൽ വന്ന് വീഴുന്നതും ഒരുമിച്ചായിരിക്കും. വീഴുമ്പോൾ ഭൂമി പറയും സ്വർഗം പറയും വന്നോ. പുഷിങ്ങും പുള്ളിങ്ങും കൂടെ കിട്ടിക്കൊണ്ട് ദൈവമക്കൾ പറന്നു ചേരുവാൻ പോകുന്നു. അപ്പോൾ ഒരു ഗ്രൂപ്പ് ആദ്യം പൊങ്ങിക്കൊണ്ട് പാടുകയാണ്, ഹേ മരണമേ നിന്റെ ദേവമേ. ആരാണ് ആ ഗ്രൂപ്പ്? ഉയർത്തെഴുന്നേറ്റ വിശുദ്ധന്മാരായിരിക്കും. നീ വിചാരിച്ചു മാർബിൾ കല്ലറയ്ക്കകത്ത് ഞങ്ങൾ ഒതുക്കാമെന്ന്. എന്നാൽ ഞങ്ങൾ സേവിച്ചത് മരിച്ചവൻ ഉയർത്തെഴുന്നേറ്റ മണവാളനെയാകിയ അവന്റെ ഉയർപ്പിന്റെ വ്യാപാര ശക്തി ഞങ്ങളുടെ മധ്യസ്ഥത്തിൽ വ്യാപരിച്ചു. മരണമേ നീ തോറ്റുപോയി, ഞങ്ങൾ ജയിച്ചിരിക്കുന്നു. ഇനി ഞങ്ങളുടെ മേൽ നിനക്ക് അധികാരമില്ല. ഇനി ഞങ്ങളുടെ ദൈവം ജീവിക്കുന്നത് വരെ ഞങ്ങൾ ജീവിക്കാൻ പോകുകയാണ്. അടുത്ത ഗ്രൂപ്പ് മരണം കാണാത്ത വിശുദ്ധന്മാർ. അവർ ചൊല്ലുകയാണ്, വിഷമുള്ളവിടെ ആ മുള്ളു കൊണ്ടുപോലും ഞങ്ങൾ തൊട്ടില്ലല്ലോ. ഈ പ്രത്യാശയുടെ മക്കൾ കഴിവെന്ന് സൂചിക്കുന്നു. അങ്ങനെ പൊങ്ങി 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 പോകുമ്പോൾ ബുദ്ധിമാന്റെ ജീവയാത്ര മേലോട്ടാകുന്നു. ആരാധിക്കാം. എല്ലാ പ്രിയപ്പെട്ടവരും പ്രത്യാശയുള്ള ദൈവത്തെ സ്തുതിക്കട്ടെ. ബുദ്ധിമാന്റെ ജീവയാത്ര മേലോട്ടാകുന്നു, കീഴെയുള്ള പാതാളത്തെ അവരൊഴിഞ്ഞു പോകും. ഒരു നിമിഷം എല്ലാ കണ്ണുകളും ദൈവസ്ഥനോട് വണക്കം, എല്ലാ തലകളും ദൈവസ്ഥനോട് വണക്കം. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവിനെ തന്റെ പ്രാണൻ നമ്മുടെ നടുവിൽ പരിവർത്തിക്കുന്നു. നമ്മുടെ കർത്താവിന്റെ തിരു സാന്നിധ്യം ഇന്ന് രാത്രി ഇവിടെ ഉണ്ട്. എല്ലാ കണ്ണുകളും അടച്ച് എല്ലാ തലകളും വണക്കി ഒരു നിമിഷം ഹൃദയത്തോട് ചോദിക്കുക, കീഴെയുള്ള പാതാളത്തിലേക്കോ നിന്റെ യാത്ര, അത് മേലേയുള്ള സ്ത്രീയിലേയുള്ള യെരുശലേമിലേക്കോ. ആരും ദയവായി പോകരുത്. ചില മിനിറ്റുകൾക്കുള്ളിൽ ഈ യോഗം അവസാനിപ്പിക്കാൻ പോകുകയാണ്. എല്ലാവരും ഹൃദയത്തോട് ചോദിക്കുക, പാപത്തിന്റെ കറവുണ്ട് വിക്രിയെങ്കിൽ നിലവിളിക്കുന്നവർ നിന്നെ ഉയർത്തുവാനും കരമിന്റെ അടുക്കലേക്ക് വന്നിരിക്കുന്നു. നിലവിളിച്ചാതിനെ അവൻ ഉയർത്തും. ഇന്ന് രാത്രിയിൽ നിലവിളിയുടെ ശബ്ദമുണ്ടെങ്കിൽ ദൈവം നിന്നെ ഉയർത്തും. ദൈവകൽപ്പന അനുസരിപ്പാൻ നീ തയ്യാറാകുമോ? ഇടത്തോ വലത്തോ നോക്കാതെ ദൈവകൽപ്പന അനുസരിപ്പാൻ തയ്യാറാകുമെങ്കിൽ ദൈവം നിന്നെ ഉയർത്തും. പരിശുദ്ധാത്മാവിനെ ശക്തിക്ക് വേണ്ടി കാത്തിരിക്കുമോ? ദൈവം നിന്നെ ഉയർത്തും. ഇന്ന് രാത്രിയിൽ നിന്റെ സ്വയത്തെ താഴ്ത്തിക്കൊണ്ട് ദൈവസന്നിധിയിൽ സമർപ്പിക്കാൻ തയ്യാറാകുമോ? ഇന്ന് രാത്രിയിൽ ദൈവം നിന്നെ ഉയർത്തുവാൻ ശക്തനാണ്. ഇന്ന് രാത്രിയിൽ എന്റെ ദൈവം എന്നോട് സംസാരിച്ചോ നിശ്ചയമുള്ള കാര്യങ്ങളൊക്കെ കാണട്ടെ.